അപ്പൊ എന്റെ സഹോദരൻ പറഞ്ഞു, വെറുതെ ഇരിക്കല്ലേ റൂമിൽ, നമുക്ക് വരി, നമുക്കൊരു പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാനും അയാളും കൂടിയിട്ട് ഒരു നല്ല ഒരു മറ്റു രസകരമായ ഒരു ജോലിയാണ്. ആ ജോലിയിൽ ഇത്തിരിയൊക്കെ കടുപ്പുണ്ടെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ട് വന്നു. ആ സമയത്ത് അതിന്റെ തൊട്ടടുത്ത് ഷിയാക്കളുടെ പള്ളിക്ക് അവിടെയുള്ള അളയാളം പച്ച കുബ്ബയാണ്. പച്ച കുബ്ബുണ്ടോ ആ പള്ളിയൊക്കെ ഷിയാക്കളുടെ പള്ളിയായിരിക്കും. അതേപോലെ അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് മസ്ജിദുൽ ഹുസൈൻ, മസ്ജിദുൽ ഹസൻ, മസ്ജിദ് അലി, മസ്ജിദ് ഫാത്തിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പിക്കുക അത് ഷിയാക്കളുടെ പള്ളിയാണ്. പച്ച കുപ്പ കണ്ടാൽ പിന്നെ 110% ഉറപ്പിക്കുക പച്ച അത് ഷിയാക്കളുടെ പള്ളിയാണ്. ഇയാൾ എന്താ ഈ അസറിന്റെ സമയത്ത് ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും നീണ്ടു നിന്നിട്ടുണ്ട് ബാങ്ക്. 20 മിനിറ്റെങ്കിലും ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ അവിടെ പോയി ആളുകൾ ചോദിച്ചുകൊണ്ട് ഷിയാക്കളുടെ ബാങ്ക് എങ്ങനെയുണ്ട്, എത്ര നേരം ഉണ്ടാവും എന്ന് ചോദിച്ചുകൊണ്ട് 20 മിനിറ്റ് ചുരുങ്ങാതെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നേരം എന്തൊക്കെയാ പറയുന്നാവാം. ഞാൻ കുറെ നേരം നിന്ന് ശ്രദ്ധിച്ചു നോക്കി എന്തൊക്കെ. പിന്നെ ഒരു ജാതി ഇവിടുത്തെ ചില മുക്കരിമാരൊക്കെ ഉണ്ടല്ലോ, ഒരു ജാതി എന്തൊക്കെ എന്നൊക്കെ പറയില്ലേ, എന്താ പറഞ്ഞതെന്ന് പിന്നെ മൂപ്പർക്ക് തന്നെ അറിയോ, വേറെ ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ അവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ അതിൽ കൂട്ടി കുഴച്ച് മറിഞ്ഞതിന്റെ പേരിൽ ആ പറഞ്ഞത് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല. പക്ഷെ ചിലതൊക്കെ കേട്ടു, അതിൽ അശ്വതുവന്റെ അലിയും വലിയതൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ഏതായാലും ഈ ബാങ്കില് പലയിടത്തും പല രൂപങ്ങളാണ്. ഇവിടെ തന്നെ കേരളത്തിൽ നമ്മള് മറ്റേ 4 ബാങ്കിൽ കേൾക്കുന്നതല്ല 5-ാമത്തൊരു ബാങ്കിൽ നാം കേൾക്കുന്നത്. 5-ാമത്തെ ബാങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ സുബഹി നമസ് ബാങ്കില് അസ്വലാത്തു ഖൈറും മിനന്നവും, അസ്വലാത്തു ഖൈറും മിനന്നവും എന്ന് പറയുന്ന 2 വർദ്ധനവുണ്ട്. എന്താണ് പറഞ്ഞത്? നമസ്കാരം എന്ന് പറയുന്നത് ഉറക്കിനേക്കാൾ ഉത്തമമാണ് കേട്ടോ എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ അസ്വലാത്തു ഖൈറും മിനന്നവും, അസ്വലാത്തു ഖൈറും മിനന്നവും ഒരു കാരണവശാലും നബിയുടെ കാലത്തുള്ളതല്ല. അത് നബിയുടെ കാലത്തിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കടത്തിക്കൂട്ടിയതാണ്. അതുകൊണ്ട് സുബഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനന്നവും എന്ന് പറയുന്നതിനെ യാസ്തിയാക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു, ഞാൻ വെറുക്കുന്നു. സാക്ഷാൽ ഷാഫി ഇമാമ് അദ്ദേഹത്തിന്റെ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അറബിയിൽ എഴുതി വെച്ചതാ. മനസ്സിലായല്ലോ? അക്റഹു അയ്യസീദ ഫി അദാനി സുബ്ഹി അത്തഖ്വീബ, തസ്വീബിനെ സുബ്ഹി ബാങ്കിൽ കൂടുതലാക്കി ഞാൻ വെറുക്കുന്നു, കാരണം അത് റസൂലിന്റെ കാലത്തില്ല. ആണോ? അപ്പൊ റസൂലിന്റെ കാലത്ത് മറ്റുണ്ടായിരുന്നു എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, അതില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ മുബറെ പറ്റി പറയുമ്പോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ അസ്വലാത്തു ഖൈറും മിനന്നവും ഇങ്ങനത്തെ ഒരു തത്വം, ഇതും ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിനും എതിരായിട്ടുള്ള ഒരു തത്വമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് നിസ്കാരം എന്ന് പറയുന്ന, നമസ്കാരം എന്ന് പറയുന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ ഭാഗത്തിലേക്ക് കടക്കും, അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. അപ്പോ ഇവിടെ അസ്വലാത്തു ഖൈറും മിനന്നവും ഇത് നമ്മുടെ കേരളത്തിലും അല്ലാത്തടത്തൊക്കെ മറ്റ് ബാങ്കിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലാക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ പിന്നെ അശ്വത് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. പിന്നെ ഇഖാമത്തിൽ ആണെങ്കിൽ ഇപ്പറഞ്ഞ തെറ്റുകളൊക്കെ അതിലുള്ളതോട് കൂടിയിട്ട് അവിടെ വേറൊരു തെറ്റുകൂടിയുണ്ട്. അതെന്താണ്? ഖദഖാമത്തി സ്വലാ, ഖദഖാമത്തി സ്വലാ, നിസ്കാരതാ നിന്നിരിക്കുന്നു, നമസ്കാരം ഇതാ നിന്നിരിക്കുന്നു. അതല്ലെങ്കിൽ ഇവിടെ റെഡിയായി നിന്നിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ സമയത്ത് കേൾക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനൊക്കെ മാർഗമുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ വളരെ രസകരമായ പലതും ഇങ്ങനെ കയറ്റി കയറ്റി കൂട്ടിയിട്ടുണ്ട്. അഖാമഹല്ലാഹു അദാമഹ എന്നാണ് പറയേണ്ടത് കേൾക്കുന്നവര്. കതുക്കാമത്തി സ്വലാ, കതുക്കാമത്തി സ്വലാ എന്ന് മുക്കറി വിളിച്ചു പറയുമ്പോ നിസ്കരിക്കാണ്ട് വന്നുകൊണ്ടിരിക്കുക, അപ്പോഴാ പറഞ്ഞത് അഖാമഹല്ലാഹു അദാമഹ. അത് പടച്ചോ നിർത്തിക്കോട്ടെ, പടച്ചോൻ തന്നെ സ്ഥിരമായി ചെയ്തോട്ടെ എന്നാണ് വാക്കിന്റെ അർത്ഥം. വേറെ ഒരർത്ഥം അതിനില്ല, വേറെ ഒരർത്ഥം അതിന് വെക്കാൻ സാധ്യവുമല്ല. നമ്മോട് പറഞ്ഞ എന്താ? അഖീമു സ്വലാത്ത വആതു സകാത്ത, നമസ്കാരം നിങ്ങൾ കൃത്യമായി നിങ്ങൾ നിർവഹിച്ചോളൂ, നിങ്ങൾ സക്കാത്ത് കൊടുത്തോളൂ, ഇതൊക്കെ നമ്മളോട് പടച്ചോൻ പറയുന്നതാ അല്ലേ? ഇത് നമ്മളാ ചെയ്യേണ്ടത്, പടച്ചോനെ നിർത്താൻ വേണ്ടിയല്ല. അതല്ലെങ്കിലും ചെയ്യുന്നതൊക്കെ പടച്ചോനക്ക് വേണ്ടിയുള്ള, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതറിയോ? നോമ്പാർക്ക പടച്ചോനക്ക്, നിസ്കാരോ പടച്ചോനക്ക്, ഹജ്ജ് പടച്ചോനക്ക്, ചോറ് തിന്നേണ്ടത് അതും പടച്ചോനക്ക് എന്ന് പറയണില്ല. എന്തോ ഭാഗ്യം നോക്കൂ. നവൈത്തു സൗമഗതിൻ അൻ അദാ ഈ ഫർദ റമളാനി ലില്ലാഹി തആല, നാളത്തെ റമദാൻ മാസത്തിലെ ഫർളായ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, ഞാൻ നിയത്തി വെച്ചിരിക്കുന്നു, ആർക്ക് പഠിച്ചു നിനക്ക്. ഉസല്ലി ഫർദ ദുഹുരി അർബഅ റക്അത്തിൻ മുതവജ്ജിഹലിൽ ഖിബ്ലത്തി ലില്ലാഹി തആല. ദുഹുർ എന്ന ഫർദ് നമസ്കാരം നാല് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു, ആർക്ക് വേണ്ടി? പഠിച്ചു നിനക്ക് വേണ്ടി അല്ലെ. അതേപോലെ തന്നെ ഹജ്ജ്, അതും പഠിച്ചു നിനക്ക്. ഇതൊക്കെ നമുക്കൊന്നും വേണ്ട, നമുക്കൊന്നും വേണ്ട. നമ്മുടെ ഒക്കെ ഹജ്ജും നോമ്പും സക്കാത്ത് നിസ്കാരം ഒക്കെ കൂടി പടച്ചോ വണ്ണം വെക്കോ? വണ്ണം വെക്കൂല. എല്ലാരും ബഹിഷ്കരിച്ചാലോ? ലോകത്തുള്ള ആളുകൾ മുഴുവനും ബഹിഷ്കരിച്ചു. പടച്ചോനെ ഞങ്ങൾ നമസ്കരിക്കൂല, ഞങ്ങൾ നോമ്പ് വെക്കൂല, ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ഞങ്ങൾ ഹജ്ജ് ചെയ്യൂല. പടച്ചോൺ ക്ഷീണിക്കോ? അതുമില്ല. അപ്പൊ ഇതൊന്നും പടച്ചോനക്കല്ല, പടച്ചോണ്ടൊക്കെ പറഞ്ഞും തത്തക്കോൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുന്നത് എന്താ? പടച്ചോനെ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. പടച്ചോൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ലാലക്കും തത്തക്കൂൻ, ലാലക്കും തഹത്തിലൂൻ, അതെ, ഇതൊക്കെ വളരെ വ്യക്തമായി പടച്ചോൻ ഇങ്ങോട്ട് പറയാം. അത് വേറെ വിഷയമാണ്. അപ്പൊ കതുക്കാമത്തിസ്വല, കതുക്കാമത്തിസ്വല എന്ന് പറയുന്നിടത്ത് അത് കേൾക്കുമ്പോ കേൾക്കുന്നവരൊക്കെയും എന്ത് പറയണം? അഖാമഹല്ലാഹു അദാമഹാ, പടച്ചോൻ അതിനെ നിലനിർത്തിക്കോട്ടെ, അത് പതിവായി ചെയ്തോട്ടെ എന്ന് പറയുന്നു ഒരു പ്രാർത്ഥന എന്ന നിലക്ക്. മനസ്സിലായോ? ഇതേപോലെ തന്നെ സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറുൻ മിനന്നോം എന്ന് കേൾക്കുമ്പോഴും ചെല്ലേണ്ടതുണ്ട്. സദഖത്താ വപരിർത്ത, ഇത് പറഞ്ഞത് വളരെ വലിയ വലിയ കാര്യ. സദഖത്താ വപരിർത്ത എടോ മുക്രി, അതല്ലെങ്കിൽ മുർക്കി, നീ പറയുന്ന കാര്യം വളരെ നല്ലതാ, നീ ആ പറഞ്ഞത് കൊണ്ട് ഗുണോ നിനക്കുണ്ട്, പക്ഷെ എനിക്കണ്ട് തരാൻ പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ മൂപ്പറോട് സമാധാനിപ്പിക്കാണ്. മനസ്സിലായോ? ഇങ്ങനെ എന്തൊക്കെ കുത്തിക്കേറ്റാൻ പറ്റുമോ അതൊക്കെ വേണ്ടത്തോടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊക്കെ നേരത്തെ ഞാൻ ഒരു സംശയം പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് കാര്യം. പക്ഷെ എന്തുകൊണ്ട് ഇത് ലോകം അറിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യമാണ്, അത് ചെറിയ ചോദ്യമൊന്നുമല്ല. ഇത്രയും കാലമായിട്ട് ഭാഷയിൽ വളരെ ജ്ഞാനം നേടിയ, അതേപോലെ അറബി സാഹിത്യത്തിൽ ജ്ഞാനം നേടിയ ആളുകളൊക്കെ നേരത്തെ പലരും കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് ഇവരിതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് വലിയ പ്രയാസമൊന്നുമില്ല, വളരെ സുഖ ഉത്തരം കണ്ടെത്താൻ. അറബികളായി എന്നൊരു കാരണം കൊണ്ട് അവരൊക്കെ ഭാഷാജ്ഞാനികളാണെന്ന് മനസ്സിലാക്കുന്ന നമ്മളാണ് ജാഹിലിയങ്ങൾ, അതൊരു സത്യമാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ, അവിടെ ഗൾഫ് ജീവിതത്തിൽ ചെറിയ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും വലിയ അനുഭവങ്ങളാണ് വേറെ പറയാനുള്ളത്, ഞാനത് പറയുന്നുണ്ട്. എന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ ഒരു ബുക്ക് സ്റ്റാളിൽ, സൗദി അറേബ്യയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഗൾഫിലെ ബുക്ക് സ്റ്റാളിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബുക്ക് മാത്രമല്ല, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും, കത്തി ഉണ്ടാവും, മടാളും ഉണ്ടാവും. ഇങ്ങനെ എന്തൊക്കെ സാധനം ബുക്ക് വിൽക്കാൻ പറ്റും അതൊക്കെ വിൽക്കും. നമ്മൾ സാധാരണ പറയില്ലേ ബാപ്പി ഇമ്മില്ലാത്ത സാധനമൊക്കെ കിട്ടും, ആ അതൊക്കെ അവിടെ കിട്ടും. ബുക്ക് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബുക്കും പെർണാസും മാത്രമല്ല, എല്ലാ ആ കൂട്ടത്തിൽ അവിടെ പേനയുണ്ട്. പേന, ആ പേനയുടെ കൂട്ടത്തിൽ ഒരു റിയാലിന്റെ പേന, രണ്ട് റിയാലിന്റെ പേന, അഞ്ച് റിയാലിന്റെ പേന, അങ്ങനെ ഒരുപാട് പേനകളുണ്ട്. അപ്പൊ ഈ പേനയും അതേപോലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന എല്ലാവിധ പുസ്തകങ്ങളും കിതാബുകളൊക്കെ നമ്മുടെ കടയിലുള്ളത് കൊണ്ട് ഉന്നത യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകന്മാരും അതേപോലെ അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കടയിൽ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അവർ സ്ഥിരം അങ്ങനെ വരും, സാധനങ്ങളൊക്കെ വില ചോദിക്കും, വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ എനിക്ക്, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അറബി ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹോബിയാണ്. അത് അറിയുന്ന ആളുകളുമായിട്ട് ഇവിടുന്ന് തന്നെ ഗൾഫുമായി ബന്ധപ്പെടുന്ന മുമ്പ് തന്നെ അറബിയിൽ അങ്ങനെ സംസാരിക്കും. അങ്ങനെ അവിടെ ചെന്നെത്തിയ ഉടനെ തന്നെ നമുക്ക് അവിടുത്തെ കൊളോക്കിൽ ഭാഷ സംസാരിക്കാൻ അറിയില്ല ഉടനെ. അപ്പൊ അതുകൊണ്ട് എന്റെ സ്പോൺസർ അവിടുത്തെ ഒരു എഞ്ചിനീയറും അതേപോലെ ഒരു മതവുമായി ബന്ധമുള്ള ആളും ഒരു പണ്ഡിതനൊക്കെ ആയതുകൊണ്ട് അയാളുമായി സ്ഥിരം ഞാൻ ഒറിജിനൽ അറബിയിലാണ് സംസാരിക്കാറുള്ളത്. ആ കൂട്ടത്തിൽ അവിടെ യൂണിവേഴ്സിറ്റി അധ്യാപകന്മാരും അതേപോലെ അവിടുത്തെ സ്റ്റുഡൻസൊക്കെ വരുമ്പോ ഞാൻ അറബി തിരിയുന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഇന്ത്യക്കാരനാണ് എന്നതൊരു മഹാത്ഭുതം അവർക്ക്. ഒരു ഇന്ത്യക്കാരൻ ഒരുത്തൻ അറബി ഭാഷ സംസാരിക്കുന്നു എന്നതൊരു മഹാത്ഭുതമാണ് അവർക്ക്. ഇപ്പോഴും അവർ അത്ഭുതം കൂടുതലുണ്ട്. അങ്ങനത്തെ ആളുകളൊക്കെയാണ്. അങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിക്കും. ആ കൂട്ടത്തിൽ ഒരു ദിവസം ഒരാളൊരു കിതാബ് വാങ്ങാൻ വേണ്ടി വന്നപ്പോ ഒരു രസമുള്ള ഒരു പേന കണ്ടു. കാണാൻ രസമുണ്ട് സാധനം, പക്ഷേ സാധനം പോക്കാം. ആ പേന കണ്ടപ്പോ അയാൾ എന്നോട് ചോദിച്ചു, കം ഹാദ, ഇത് എത്രയാണെന്ന് ചോദിച്ചു. ഇത് എത്രയാണെന്ന് അറബിയിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നാടൻ ശൈലി അനുസരിച്ച് അതിന് രണ്ട് റിയാൽ ആണെങ്കിൽ അതിന്റെ മറുപടി എന്താന്നൊരു ഹാദ റിയാലൈനി പറയണം. എങ്ങനെ? ഹാദ റിയാലൈനി, ഇത് രണ്ട് റിയാലാണ്. അപ്പൊ ഇയാള് ഇത് രണ്ട് റിയാൽ തന്നെയാണ് സാധനം, പേരക്ക് രണ്ട് റിയാൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഹാദാ റിയാലാനി എന്ന്, ഞാൻ പറഞ്ഞത് ഹാദാ റിയാലാനി എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു ആരായാള്, യൂണിവേഴ്സിറ്റിയില് ഇയാള് നല്ല മറ്റേ ഉയർന്ന സ്റ്റുഡന്റാ, മോശക്കാരനൊന്നല്ല ഉയർന്ന സ്റ്റുഡന്റാ. ഇഷു റിയാലായി, ഇഷു റിയാലാനി, എന്താ റിയാലാനി, കുൽ റിയാലായി, റിയാലായി എന്ന് പറയും, എന്തോ എന്ത് റിയാലാനി. ഞാൻ പറഞ്ഞില്ല അക്കോലു ഇല്ല റിയാലാനി, ഞാൻ റിയാലാനി എന്നല്ലാതെ പറയില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്നോട് അയാൾ ചോദിച്ചു എന്താ കാരണം. അപ്പൊ പറഞ്ഞു ഹാദാ മുബ്തദ ഉൻ വ റിയാലാനി ഖബറുഹു യൽസമു അൻ യകൂന അൽ ഖബറു മർഫുഅൻ അർഫ്ഉ ലിൽ മുസന്ന ബിൽ അലിഫ് എന്ന് പറഞ്ഞു നോക്കുമ്പോ ഇയാളൊന്നും ഇങ്ങനെ മേപ്പെട്ടു. ഞാൻ പറഞ്ഞു ഹാദ എന്ന് പറയുന്നത് മുബ്തദയാണ്, ആ മുബ്തദക്ക് ഒരു ഖബർ ഉണ്ടാകണം, ആ ഖബർ നിർബന്ധമായിട്ടും എന്ത് വേണം, മർഫു ആകണം, റഫ് ചെയ്യപ്പെട്ടതാകണം. ഇസ്നയിനാണെങ്കിൽ മുസന്നയാണെങ്കിൽ റഫ് അലിഫ് കൊണ്ടാണ് എന്ന് പറഞ്ഞു നോക്കുമ്പോ എന്നോട് ചോദിച്ചു ജീവിത നാട്ടുകാരൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദിയാണ്, ഏജ് ഹിന്ദി അല്ല, ജി ഹിന്ദി ഒന്നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പറ്റൊക്കെ അങ്ങനെ ഒരു പറഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഈ പറഞ്ഞത് ശരിയല്ല, ഞാനൊക്കെ അറിഞ്ഞി എനിക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഉടനെ ഭയങ്കര സ്പീഡിൽ കാറൊക്കെ എടുത്തു പോയി. എന്നിട്ട് ഇതേ സ്പീഡിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതേ സ്പീഡിൽ ഇയാള് കാറിൽ തന്നെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് കഴിഞ്ഞ മുമ്പിൽ തന്നെ അവിടെ നിർത്തി കാറ്, എന്നുകൊണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇയാൾ ഇന്ന് സലാം ചൊല്ലി പറഞ്ഞ കൈയൊക്കെ പിടിച്ചിട്ട് എന്നോട് പറയാം സദഖത്ത, ഇനി പറഞ്ഞതാണ് സത്യം, അഖ്തഉത്തു, എന്റെ അടുത്ത് പിഴവ് പറ്റി. ഇയാള് പറയാം, അപ്പൊ ഞാൻ പറയട്ടെ, അറബി നാട്ടിൽ ജനിച്ച അറബി ഭാഷ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഉയർന്ന വിദ്യാർത്ഥിയായ ഈ മനുഷ്യന് നഹ്വ് സർഫ് എന്ന് പറയുന്ന വിജ്ഞാനത്തിലെ ഒരു വലിയ മഹാമസാല എന്നല്ല ഞാനിപ്പി പറഞ്ഞത്, വലിയ മഹാമസാലകളൊക്കെ വേറുണ്ട്, ഇത് അതിലെ വളരെ 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 താഴെയുള്ള ഒരു മസാലയാണ്. ആ മസാലന്റെ അടിസ്ഥാനത്തിൽ ഹാദാ റിയാലാനി എന്ന് ഞാൻ സംസാരിച്ചപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞ് ദേസ്യം പിടിച്ച് ഓടാൻ മാത്രം അജ്ഞത ഒരു അറബിക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിലല്ലേ വിശ്വസിക്കാൻ പറ്റൂ. ഇനി ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് എന്റെ ജീവിതത്തിൽ തന്നെ ഇണ്ടപ്പെട്ട, അതൊന്നും ഞാൻ കൂടുതൽ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. മാത്രമല്ല വേറെയും ചില ഭാഗങ്ങൾ, അതായത് ഇന്ന് നിലവിലുള്ള അവസ്ഥയിൽ വെച്ച് പരിശോധിക്കുക, നോക്ക് നിങ്ങൾ അറബി ഭാഷ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ അറേബ്യൻ രാജ്യത്ത് ജീവിച്ചു, അതേപോലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചു. ഒരു കാലത്ത് ക്രൈസ്തവരുടെയും അതേപോലെ പാതിരിമാരുടെയും ഒക്കെ സ്വപ്നം, പേടി സ്വപ്നമായിട്ട് മാറിയിരുന്ന ആളാണത്രേ മത്തി തങ്ങൾ. ഇതേപോലെ പല നിലക്കുള്ള മറ്റേ സംഭാവനകളും സമുദായത്തിന് അർപ്പിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെയും ലോകത്തിലെ പണ്ഡിതന്മാർ മൊത്തത്തിൽ ശരിയാണ്, ഒരു തെറ്റുമില്ല എന്ന് അംഗീകരിച്ച ചില ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ എന്തിനധികം ആവേശത്തോടുകൂടി ഞാൻ പറയുന്നു, മഹാനായ ചേകനൂർ മൗലവി പറയുന്നത് വരെ കേരളത്തിലെ എന്നല്ല ലോകത്തിലെ മതപണ്ഡിതന്മാരും അല്ലാത്തവരും ഒന്നടങ്കം അംഗീകരിച്ചൊരു കാര്യം, മൗലവി പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് തകർന്ന് തെരിപ്പണമായി. പാണ്ഡിത്യമില്ലാതിരുന്നത് കൊണ്ടാണോ നേരത്തെ കഴിഞ്ഞുപോയവർക്ക്? അല്ല, പിന്നെയോ ശ്രദ്ധിച്ചില്ല, അത് ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിയില്ല. ഏതാണത്? നമ്മുടെ നാട്ടിലെ സുന്നികൾ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് തുടങ്ങിയ എല്ലാ വിഭാഗം ആളുകളും ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയുടെ അവസാനത്തിൽ, പ്രസംഗമാണെങ്കിൽ പ്രസംഗം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അത്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അവരുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാറുള്ളത് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയിട്ടാണ്. ഇത് ഇക്കഴിഞ്ഞ റമദാനിലെ സൗദി അറേബ്യയിലെ അവിടുത്തെ ഖത്തീബിന്റെ പ്രസംഗം ടി വിയിൽ കാണിച്ചിരുന്നു. നോക്കണം നിങ്ങൾ, ഇത്രയും കാലം പുരോഗമിച്ചു ഭാഷാപരമായി, ഇന്നലത്തേക്കാൾ പുരോഗതി ഇന്ന് നമുക്കുണ്ടായി. എന്നിട്ടും ഒരു മാസം ഒന്നര മാസം മുൻപ് സൗദി അറേബ്യയിലെ ഉന്നതനായ ഖതീബ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഖുത്ബയിലൂടെ ടി വിയിൽ ഇവിടെ ഖുത്ബ കാണിച്ചപ്പോൾ അതിന്റെ അവസാനത്തിൽ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞതിൽ അബദ്ധം എന്താണെന്ന്. ആരോടാണ് ഈ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിംമാരാണെങ്കിൽ മുസ്ലിംമാര്, മൗലവിമാരാണെങ്കിൽ മൗലവിമാര് കൈയുയർത്തിച്ചാണല്ലോ പറയുന്നത്. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ പറഞ്ഞ റബ്ബാര നമ്മളെല്ലാവരും ഉദ്ദേശിച്ച റബ്ബനെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നു സുബ്ഹാന റബ്ബിക സുബ്ഹാന റബ്ബിക, റബ്ബേ നിന്റെ നാഥനെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു. ഇങ്ങനെ ഒരർത്ഥമല്ലാതെ അതിന് അർത്ഥമുണ്ടെന്ന് മൂക്ക് കീപ്പെട്ടായാലും ശരി മേപ്പെട്ടായാലും ശരി ലോകത്തൊരാൾക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിലും വലിയ ശിർക്ക് എന്താണുള്ളത്? ഇതിലും വലിയ ശിർക്ക് എന്താണുള്ളത്? പിന്നെയോ ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് ഖുർആനിലുള്ളതാ. ഖുർആനിലത് വായിക്കുമ്പോ അത് വേറെ രൂപമുണ്ട് അതിന്. അതുകൊണ്ടാ അങ്ങ് പറയാറാം. എന്താ പറയുന്നത്? പടച്ചോന്ന് പറയാ നബിയോട്, മുഹമ്മദ് നബിയേ, അവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. നബിയേ, അവർ അങ്ങക്ക് വിഷമമുണ്ടാക്കുന്ന പലതും പറയുന്നു. പടച്ചോനക്ക് പെമ്മക്കളുണ്ടെന്ന് പറയുന്നു. പടച്ചോൻ ഈ മലക്കുകൾ എന്ന് പറയുന്നത് പടച്ചോന്റെ പെമ്മക്കളാണെന്ന് പറയുന്നു. അതേപോലെ പടച്ചവൻ ആൺകുട്ടികളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനത്തിന് നിരക്കാത്തതും യോജിക്കാത്തതുമായ പലതും അവർ കെട്ടിച്ചമക്കുന്നു. മാത്രമല്ല അങ്ങയുടെ പേരിലും പലതും പറയുന്നു. അതൊക്കെ അങ്ങനെ ക്ഷമിച്ചേക്ക്, അതൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചേക്ക്, അതൊന്നും പ്രശ്നമാക്കണ്ട. സുബ്ഹാന റബ്ബിക, നബിയേ നിന്റെ നാഥനെത്ര പരിശുദ്ധനാണെന്നറിയുമോ? സുബ്ഹാന റബ്ബിക മുഹമ്മദ് നബിയേ, അങ്ങയുടെ നാഥൻ വളരെ പരിശുദ്ധനാണ്. റബ്ബിൽ ഇസ്സത്തി, പ്രതാപത്തിന്റെ നാഥനാണവൻ. അമ്മാ യസിഫൂൻ, അവർ കെട്ടിച്ചമച്ച് പറയുന്ന അവർ പ്രചരിപ്പിക്കുന്നതിൽ നിന്നെല്ലാം പരിപൂർണ പരിശുദ്ധനാണ് നിന്റെ നാഥൻ എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെ ആശ്വസിപ്പിക്കുന്ന സമാശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ഇത് മുഹമ്മദ് നബിക്ക് പോലും തിരിച്ച് അങ്ങോട്ട് പടച്ചവനോട് പറയാൻ സാധ്യമല്ല. ആർക്ക് പോലും? മുഹമ്മദ് നബിക്ക് പോലും പാടില്ല തിരിച്ചങ്ങോട്ട് പറയാൻ. എന്തെന്ന്? സുബ്ഹാന റബ്ബിക റബ്ബേ നിന്റെ നാഥൻ വളരെ പരിശുദ്ധൻ എന്ന് റബ്ബിന് റബ്ബുണ്ടാക്കുന്ന രൂപം മുഹമ്മദ് നബിക്ക് പോലും അങ്ങോട്ട് പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ എന്താ പറയേണ്ടത്? അതും ഖുർആൻ പഠിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ അരികിൽ വന്നുകൊണ്ട് മുഹമ്മദേ, നീ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ, നീ പറയുന്ന ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം വേണമെങ്കിൽ, നീ അങ്ങോട്ട് ആകാശത്തിലേക്ക് കയറിപ്പോകണം, അതേപോലെ നീ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്നത് പറയണം, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും നീ നിന്നിൽ നിന്ന് സ്ഥാപിച്ചെടുക്കും, നിന്നിൽ നീ ഇവിടെ മറ്റേ ശരിയാക്കി തരണം, ഇങ്ങനെയുള്ള പലതും. ഇതൊക്കെ പറഞ്ഞപ്പോ മുഹമ്മദ് നബിയോട് പടച്ചവൻ പറയാണ്, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല. നബിയെ പറഞ്ഞേക്കൂ, എന്താ നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നത്? ആകാശത്തിലേക്ക് ഞാൻ കയറിപ്പോകണമെന്നോ അതേപോലെ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നോ? ഇതൊന്നും എന്നിൽപ്പെട്ട ഉത്തരവാദിത്തമല്ല. സുബ്ഹാന റബ്ബി, എന്റെ ആരാധനത്ര പരിശുദ്ധൻ. ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാൻ മനുഷ്യപ്രകൃതിയുള്ള ഒരു ദൂതൻ മാത്രമല്ലയോ? എന്റെ ഉത്തരവാദിത്തം എന്താണ്? എന്നിലേക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുക, അത് പിൻപറ്റുക, അത് പ്രചരിപ്പിക്കുക. ഇതല്ലാതെ നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നതൊന്നും നിർവഹിച്ചു തരാനുള്ള ബാധ്യത എനിക്കില്ല, അതിനെനിക്ക് സാധ്യമല്ല. ഹൽ കുന്തു, ഞാനല്ലയോ? ഇല്ലാ ബഷറൻ റസൂല, ഒരു മനുഷ്യപ്രവാചകനല്ലയോ? ഇതൊക്കെ എന്റെ പരിധിയിൽപ്പെട്ടതാണോ? സാധ്യമല്ല എന്ന് പറയാൻ. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് എന്താ? സുബ്ഹാന റബ്ബി, എന്റെ നാഥൻ. ഇങ്ങനെ മുഹമ്മദ് നബി പറയുള്ളൂ, ഇങ്ങനെ നമ്മളും പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊക്കെ നമസ്കാരത്തിൽ തസ്ബീഹിൽ ലാസ്റ്റിൽ സുബ്ഹാന റബ്ബിന, ഒന്നുകിൽ ഞങ്ങളുടെ നാഥൻ എത്ര പരിശുദ്ധൻ, അതല്ലെങ്കിൽ സുബ്ഹാന റബ്ബി, എന്റെ നാഥൻ എത്ര പരിശുദ്ധൻ എന്നർത്ഥമല്ലാതെ സുബ്ഹാന റബ്ബിക നിന്റെ നാഥൻ എത്ര പരിശുദ്ധൻ എന്നർത്ഥം പടച്ചവനോട് പറയാൻ പാടില്ല. പക്ഷേ ഏ അറബി സമൂഹമേ, ഏ കേരള പണ്ഡിതന്മാരെ, ലോക പണ്ഡിതന്മാരെ, നിങ്ങൾ ഇത്രയും കാലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾ വലിയ തെറ്റാണെന്ന് നിങ്ങൾ എല്ലാവരും മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു മഹാശിർക്ക് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഈ മഹാനായ പരിഷ്കർത്താവ് വിളിച്ചു പറയുന്നതിന് മുൻപ് ലോകം കേട്ടിരുന്നോ? ശ്രദ്ധിക്കേണ്ടതില്ലേ? ഇവിടെ ഞങ്ങൾ വലിയ മഹാന്മാരാണ്, ഞങ്ങൾ വലിയ തറവാടിത്തമുള്ളവരാണ്, വലിയ കുലീനതയുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ അതിന്റെ നേതാക്കന്മാരാണ്, ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ മുഴുവനും ചുരുക്കിൽ അകപ്പതിപ്പിക്കുന്ന സുബ്ഹാന റബ്ബിക്ക, പടച്ചവൻ റബ്ബുണ്ടാക്കുന്ന ഒരു രൂപം ഇവിടെ ഇത്രയും കാലം പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിരുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നു പലരും, അറിയുന്നില്ല പല ആളുകളും. ഇപ്പൊ ചില ആളുകൾ, നമ്മുടെ പുരോഗമന പ്രസ്ഥാനക്കാരെന്ന് പറയുന്നവരിൽ ചില ആളുകൾ അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് എന്തോ ഒരു മനക്കുത്ത് കൊണ്ട് തൽക്കാലം ചിലരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒഴിവാക്കിയാ മതിയോ? സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാ മതിയോ? ഇത്രയും കാലം ഉപദേശിച്ചിരുന്ന അവരുടെ ഉപദേശം അണ്ണാക്ക് വിടാ, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ടുള്ള ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുക കൂടി വേണ്ടേ? ഞങ്ങൾ ഇതേവരെയും ചെയ്തിരുന്നത്, പഠിപ്പിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് തെറ്റാണ് കേട്ടോ, അത് വലിയ അബദ്ധമാണ് എന്ന് പറഞ്ഞു പണം കൊടുക്കുന്നുണ്ടോ? ഇല്ല. സ്വന്തം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട് പരിശുദ്ധനായാൽ മതിയോ? ഇല്ല, അത് പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും അറബികൾ മുഴുവനും, അതേപോലെ അനറബി പണ്ഡിതന്മാരെ മൊത്തത്തിൽ ഇത്രയും കാലം ചെയ്തിരുന്ന സുബ്ഹാന റബ്ബിക്ക എന്ന് പറയുന്നത് നിർത്തൽ ചെയ്യാൻ ഒരാട്ടം കഴിഞ്ഞില്ല. അപ്പോൾ അറബി പാണ്ഡിത്യത്തിന്റെയോ 1350 വർഷത്തിന്റെയോ പാരമ്പര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ നടന്നുപോയതാ? കഴിഞ്ഞില്ല. 35 പ്രാവശ്യം. വളരെ ഗൗരവമുള്ളത് വേറൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ സലാം പറയണം? വഇദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. മുഹമ്മദ് നബിയോട് പറയാ, നബിയെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ ഫഖുൽ സലാമുൻ അലൈക്കും, സലാം അലൈക്കും എന്ന് പറയണം. നബിയോടുള്ള കൽപ്പന. മാത്രമല്ല, ഇബ്രാഹിം നബിയുടെ അരികിൽ മലക്കുകൾ വന്നു, കാലസലാം, കാലൂ സലാം, അവർ സലാം പറഞ്ഞു, കാലസലാം, അദ്ദേഹവും സലാം പറഞ്ഞു. ആണോ ഇബ്രാഹിം ഇവിടെ എനിക്ക് മലക്കുകൾ വന്നു, കാലൂ സലാം, സലാം പറഞ്ഞു, കാലസലാം, അവരും മൂപ്പനും അദ്ദേഹവും സലാം പറഞ്ഞു. സലാമുൻ അലാ ഇയാസീൻ, സലാമുൻ അലാ ഇബ്രാഹിം, സലാമും അലാ അലാ മൂസാ വഹറൂൻ, സുബ്ഹാന റബ്ബിക റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ തുടങ്ങിയ ഏറ്റവും ചുരുങ്ങിയത് 35 സ്ഥലങ്ങളിൽ പടച്ച തമ്പുരാൻ ഇങ്ങനെ പഠിപ്പിച്ചു സമുദായത്തെ, ലോകരെ പഠിപ്പിച്ചു. സലാം അലൈക്കും, സലാം അലൈക്കും, തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അല്ലാഹുവിനെ അവർ കണ്ടുമുട്ടുന്ന സമയത്ത് അവരുടെ ശാന്തി വചനം സലാം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ, അവിടെ വേറെ ഒരു വാക്കുകളും കേൾക്കൂല. ഇല്ല ഖീലൻ സലാമൻ സലാമാ, സലാം സലാം, എവിടെ നോക്കിയാലും ശാന്തി, എങ്ങോട്ട് തിരിഞ്ഞാലും ശാന്തി, സലാം സലാം. പക്ഷേ 35 തവണ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും രൂപം മനസ്സിലാക്കി തരികയും ചെയ്തിട്ട് ലോകത്തിലെ ഒരു പണ്ഡിതൻ പോലും, ലോകത്തിലെ ഒരൊറ്റ പണ്ഡിതനും ഈ മഹാനായ മനുഷ്യന്റെ പരിഷ്കരണത്തിന്റെ മുൻപ് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ലാതെ സലാം അലൈക്കും എന്ന് പറയാൻ ധൈര്യം വന്നില്ല, പഠിപ്പിക്കാൻ സന്മനസ് കാണിച്ചില്ല. എന്തുകൊണ്ട്? അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് പറയാൻ നമുക്ക് യാതൊരു മടിയില്ല. ഒന്നുകിൽ ജ്ഞാനക്കുറവ്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരെ ചിന്തിച്ചില്ല, അതല്ലെങ്കിൽ ഖുർആനിന് ഗൗരവം കണ്ടില്ല. മാത്രമല്ല, പടച്ചോൻ നേരെ തിരിച്ചും കൂടി പറയാ, നബിയെ, അങ്ങക്ക് അവർ തഹിയത്ത് പറയുന്നത്, സന്ദേശം അറിയിക്കുന്നത് കണ്ടില്ലേ, അതിൽ പ്രത്യേക ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനൊന്നുമല്ല മുഅ്മിനീങ്ങൾ തഹിയത്ത് പറയേണ്ടത്, മുഅ്മിനീങ്ങൾ തഹിയത്ത് പറയേണ്ടത് ഇങ്ങനെയെന്നാ. എന്താ കാരണം എന്നറിയോ? ഇത് പടച്ചോൻ പ്രത്യേകം തിരുത്തി പറയാനുള്ളൊരു കാരണം. അസ്സാം അലൈക്കും, അസ്സാം അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും എന്നെ സംശയിക്കൂല. എന്ത്, ഇയാളിപ്പോ ഈ സലാം പറഞ്ഞതിൽ എന്തോ ഒരു ജൂതബുദ്ധി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സലാം പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും സംശയിക്കോ? ഇല്ല, സലാമലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം, നിങ്ങളൊക്കെ സലാം അടക്കും. എന്നാ ഞാൻ പറഞ്ഞ ഇപ്പൊ എന്താന്നറിയോ, അസ്സലാമു അലൈക്കും അല്ല, അസ്സാമു അലൈക്കുന്ന. ആ വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങളൊക്കെ നശിക്കട്ടെ, നിങ്ങളൊക്കെ മരിക്കട്ടെ, നിങ്ങളൊക്കെ തകരട്ടെ. ഈ സാം അലൈക്കുന്ന് എപ്പോഴേ പറയാൻ പറ്റൂ? അവൻ പറഞ്ഞേടാ. അസ്സലാം എന്ന് പറയുമ്പോ അലിഫുലാം കൂട്ടുമ്പോഴേ അസ്സാം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സലാം അലൈക്കും എന്ന് പറയുന്നിടത്ത് എന്റെ ഈ മറ്റേ കളി കിടക്കൂല. ദൂതന്മാരിൽ ചില ആളുകൾ മുഹമ്മദ് നബിയോട് സലാം പറഞ്ഞിരുന്ന ആ കളി സലാം അലൈക്കും എന്ന് പറയുമ്പോ പറ്റൂല. പിന്നെയോ അത് അസ്സാം എന്ന് അലിഫുലാം കൂട്ടുമ്പോഴേ പറ്റുള്ളൂ. മാത്രമല്ല ചില ആളുകൾ എഴുതിയിട്ടുണ്ട് അറിയോ, അലിഫിന്റെയും ലാമിന്റെയും ഇടക്ക് സ്പീഡ് കൂട്ടണം കൂടി എഴുതിയിട്ടുണ്ട്, സലാം അലൈക്കും. സ്പീഡ് കൂട്ടുമ്പോഴല്ലേ എന്ത് പറ്റുള്ളൂ സാം കയറ്റാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ സ്പീഡ് കുറച്ചു ചെല്ലുമ്പോ അവിടെ അസ്സാം എന്ന് പറഞ്ഞിട്ട് ദുരുദ്ദേശം പറ്റൂല. അപ്പൊ അവിടെ ശരിക്ക് സലാം തന്നെ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി ഇത് ഉൾപ്പെടുത്തണം എന്നുള്ള നിലക്ക് അലിഫിന്റെയും ലാമിന്റെയും മുമ്പ് എന്ത് വേണം? സ്പീഡ് കൂട്ടണം. സാം അലൈക്കും വരുമ്പോ അതിൽ ഉള്ളിലുണ്ടാവും, മറ്റത് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഈ ഒരു ശൈലി മാറ്റാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ 35 സ്ഥലത്ത് പഠിച്ചോണം പറഞ്ഞു സലാം സലാം സലാം. പക്ഷെ ലോകത്തൊരാളും അത് പ്രചരിപ്പിച്ചില്ല, പഠിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, ഒരു 15-20 വർഷം മുൻപാണെന്ന് തോന്നുന്നു, ചേകനൊരു മൗലവി സാക്ഷാൽ ഇബ്നു ബാസ് പോലെയുള്ള സൗദി പണ്ഡിതന്മാരെ പോയി കാണുകയുണ്ടായി. അവരുമായി പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ സലാമും ചർച്ച ചെയ്തിട്ടുണ്ടത്രേ. അതുകൊണ്ടാണ് ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു റമദാനിൽ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഒരു ലഘുലേഖ ഇറങ്ങി, നോമ്പിനെ പറ്റി പരാമർശിക്കുന്ന നോമ്പിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ലഘുലേഖ അറബിയിൽ. അതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അലിഫുല്ല ലാമുല്ല സലാം അലൈക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ നിങ്ങൾക്കിനി പുറത്തുകൂടി അത് തെളിവോട് പറയണമെങ്കിൽ ഞാൻ ആ സാധനം സംഘടിപ്പിച്ചു തരുന്നുണ്ട്, അതിന്റെ ഒറിജിനൽ കോപ്പി. എന്താ എഴുതിയിട്ടുള്ളത്? അലിഫുല്ല ലാമുല്ല സലാം അലൈക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ഒരുപാട് മുമ്പുള്ളതല്ല. ഒരൊറ്റ കിതാബ് എടുത്തു നോക്കൂ നിങ്ങൾ, ഏത് ഫിഖ്ഹിന്റേതാവട്ടെ മറ്റേത് കിതാബാവട്ടെ, ഒരൊറ്റ ഏതെങ്കിലും തഫ്സീർ എടുത്തു, ഒരൊറ്റ തഫ്സീറിലെങ്കിലും ഇങ്ങനതൊന്നും സമുദായത്തെ പഠിപ്പിക്കാനോ ശ്രമം നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 1400-ലധികം വർഷമായി വിശുദ്ധ ഖുർആനിൽ ഈ സലാമൊക്കെ കിടക്കുന്നു. പക്ഷേ 1350 വർഷം ഇങ്ങനത്തെ ഒരു സലാമിനെക്കുറിച്ച് മുസ്ലിമീങ്ങൾ പരിപൂർണ അജ്ഞാനികളായിരുന്നു എന്ന് വന്നാൽ പിന്നെ ഈ പറഞ്ഞ ഗൌരവങ്ങളെ കുറിച്ച് ഗൌരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടോ? ചിന്തിക്കേണ്ടതില്ലേ? അപ്പൊ പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ ആദ്യത്തിൽ അബദ്ധം കുറയ്ക്കാം, അബദ്ധം ഇല്ലാതാക്ക, അവസാനത്തിലും ഇല്ലാതാക്ക. അപ്പൊ അല്ലാഹു അക്ബർ ഒരാൾക്കും ഒരു അബദ്ധവും കാണിക്കാൻ പറ്റൂല. അവസാനം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അബദ്ധവും ആർക്കും അതിൽ കാണാൻ സാധ്യല്ല. പക്ഷെ ഇത് രണ്ടിന്റെയും ഇടയിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കും പോലെയാണ് ഇതൊക്കെ പഠിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, പരീക്ഷയ്ക്ക് എവിടെ പഠിക്കുക? പുസ്തകങ്ങളുടെ ആദ്യത്തെ 2-3 പേജ് അവസാനത്തിലും ഇതേ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ, നടക്കുന്നൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അപ്പൊ ഈ ബുഖാരിയൊക്കെ മൗലവിമാർക്കും മൗലവിമാർക്കും കൂടുതൽ മനസ്സിലാവാതെ പോയത്. അതിന്റെ കാരണം അതാ, കാരണം ഈ വക രൂപത്തിലുള്ള തമ്മാടിത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളൊക്കെ തലക്കലോ അതല്ലെങ്കിൽ മറ്റേ ഈ ഭാഗത്തോ അല്ല, അവസാനത്തിലോ അല്ല, ഏതാണ്ട് നടുക്ക് വെച്ചിട്ടാ. ഇതൊന്നും ആരും നോക്കൂല, തലക്കലും നോക്കും പുറത്തും നോക്കും പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ അതേപോലെ അല്ലാഹു അക്ബർ ആദ്യം ഫിറ്റ് ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനത്തും ഫിറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിലാണ് ഹയ്യാല സ്വലയും ഫലയും ഒക്കെ കൊടുത്തത്. അത് ചില തിരക്കുള്ള ചില തമാശക്ക് ചില ആളുകൾ പറയലുണ്ട്, എന്ത് സുബഹി 5 മണിക്കാണ് ബാങ്ക്, ഒരാള് ഒരു മുക്കറി 5:45 എണീറ്റത്, 5:45 എണീറ്റ് നോക്കുമ്പോ ആരോ പറഞ്ഞത്രേ ഇനി ബാങ്ക് കൊടുക്കണ്ട. അപ്പൊ ചില ആളുകൾ പറഞ്ഞു ബാങ്ക് കൊടുക്കാതിരുന്നാ ബുദ്ധിമുട്ടാണ്, ആളുകൾ ചോദ്യം ചെയ്യും, അതുകൊണ്ട് ബാങ്ക് നേരത്തെ ബാങ്കാണ് കൊടുത്താളേ എന്ന് പറഞ്ഞു. ആ മൂപ്പർക്ക് അശ്വതല്ലായില്ലല്ല അശ്വതന മുഹമ്മദ് റസൂലത്ത് എത്തിയക്കുമ്പോ മൂപ്പർക്കൊരു തോന്നല്, ഹയ്യാല സ്വലയും ഹയ്യാല ഫലയും രണ്ടുണ്ടല്ലോ, ഇത് 4 പറയണല്ലോ, ഈ 4 പറയാൻ സമയം ഇഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇത്ര കാമണിക്കൂർ കൂടിയിരിക്കണം. ആ മൂപ്പർ എന്ത് ചെയ്യുന്ന അയ്യാല സ്വല ഫല എന്നുള്ളത് അയ്യോല സ്വല ഫല രണ്ടും ഒന്നിച്ചു പറഞ്ഞു, മനസ്സിലായല്ലോ. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാനുള്ള എല്ലാ കുലുമാലും ഉണ്ടാക്കി നടുക്കല ഉണ്ടാക്കി തീർത്ത് അത് അവസാനത്തിലും ആദ്യത്തിലും നല്ല സാധനങ്ങൾ ഫിറ്റ് ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 5 അതല്ലെങ്കിൽ 6 ബാങ്ക് കേട്ട ആളുകൾ മുഴുവനും പള്ളിയിൽ പോകണം എന്നാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ? അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബി നബീന്റെ അടുത്ത് വന്നു അത്രേ, കണ്ണു കാണാൻ സാധ്യമല്ലാത്ത, കണ്ണു കാണാത്ത കുരുടനായെന്ന് പറയാം. കണ്ണു കാണാത്തവനാ കുരുടൻ, കണ്ണു കാണാത്ത കുരുടനായ എന്ന് പറയണ്ടേയില്ല. ഏതായാലും കണ്ണു കാണാത്ത കുരുടനായ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം നബിയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ എനിക്ക് കണ്ടില്ലേ രണ്ട് കണ്ണും കാണൂല, അതുകൊണ്ട് എനിക്ക് ജമാഅത്തിനൊന്നും അങ്ങനെ വരാൻ പറ്റൂല, എനിക്കൊരു ഒരു സ്പെഷ്യൽ ഒരു അനുമതി തരണം എന്ന് പറഞ്ഞപ്പോ നബി ആദ്യം പറഞ്ഞ ശരി ജി, ആദ്യം പറഞ്ഞ എന്താ പറയുമോ, ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഈ കാട്ടിലൂടെ എന്റെ വീട്ടിലേക്ക്. മാത്രമല്ല ഒരുപാട് ദുരിതം പിടിച്ച വഴിയാണ്, അതുകൊണ്ട് ഞാൻ ആ വള്ളി പിടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്, ലക്ഷ്യം വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഒരു അനുമതി തന്നൂടെ വരാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ശരി നീ വരണ്ട എന്ന് ആദ്യം സമ്മതം കൊടുത്തു. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, ബാങ്ക് കേൾക്കോ എന്റെ വീട്ടിലേക്ക്? ഓ ബാങ്ക് കേൾക്കും, എന്നാ പിന്നെ നേരത്തെ തന്ന കൺസെഷൻ നിനക്ക് അനുവദിക്കപ്പെടൂല, വന്നേ പറ്റൂ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ വന്നു. എത്ര നേരം വരണം? 5 നേരം കൃത്യമായും വരണം. ബാങ്ക് കേട്ടവര് വരണ്ട, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ബാങ്ക് എങ്ങനെ കേൾക്കാതിരിക്ക, ഉറങ്ങിക്കെടുക്കുന്ന പോയിട്ട് മരിച്ചോ പോലും കേൾക്കൂലേ നോക്കൂ നിങ്ങള്. കാരണം 4-5 സ്ഥലത്തു നിന്നല്ലേ അടിച്ച് മിന്നിക്കുന്നത്, അത് വ്യത്യസ്ത ഭാഷ രൂപത്തിൽ. പുറത്ത് മുജാഹിദ് പള്ളി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലെന്നറിയോ? ഇതൊന്നും ആരാധനയ്ക്ക് വേണ്ടിയിട്ടോ പടച്ചവനോടുള്ള ബഹുമാനം കൊണ്ടാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആൻ, ഒരേ ഒരു ഖുർആൻ കബില അല്ലെ? ഇതൊക്കെ ശരിയാണ്. ഇതിലൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് എന്തിനാ 5 വള്ളി, എന്തിനാ 10 വള്ളി? ഒരൊറ്റ സ്ഥലത്ത് അല്ലെ, ഒരു ചാണുമായിട്ട് അളന്നു കഴിഞ്ഞാൽ എത്തുന്ന രൂപത്തിൽ മുജാഹിദ് പള്ളി. ആദ്യം പിന്നെ നമ്മുടെ നാട്ടിന്റെ സ്വഭാവം അനുസരിച്ച് സുന്നി പള്ളി എല്ലാ ഇടത്തും ഉണ്ടാവുക. അങ്ങനെ ആ സുന്നി പള്ളിയിൽ ബാങ്കുണ്ട്, നമസ്കാരമുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെന്താവുന്നത്, ആ സുന്നി പ്രസ്ഥാനത്തിലെ ചില ആദർശങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ ചില മുജാഹിദുകൾ അവിടെ രൂപപ്പെടുന്നത്. അങ്ങനെ മുജാഹിദ് 1, 2, 3 അങ്ങനെ കുറച്ചായപ്പോ എന്തായി, നമുക്ക് അവർക്ക് ഒരു നേരത്തെ നമസ്കരിക്കാൻ വന്നിരുന്നു, ദുഹറിന് വന്നു, അസറിന് വന്നു, അതേപോലെ നിസ്കാരം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഈ വക നിസ്കാരത്തിനൊക്കെ വരുന്നവർ സുബഹിക്ക് വരൂല, കാരണം സുബഹിക്ക് കുനൂത്തുണ്ട് സുന്നി പള്ളിയിൽ. അപ്പൊ ആ കുനൂത്തിന് പങ്കെടുക്കാനാവൂല എന്ന നിലക്ക് സുബഹിക്കേ വരും അടങ്ങുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ വരും. ബാക്കിയുള്ളതിനൊക്കെ വന്നാലും എന്താവൂല, കൂട്ടു പ്രാർത്ഥനയിക്കാതിരിക്കാതെ നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ചുപോകും. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് സുബഹിക്കും ഒക്കെ വരാൻ എങ്ങനെയൊക്കെ അടുത്ത് പള്ളി ഉണ്ടാവുമ്പോൾ പോവാതിരിക്കുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ചർച്ചയായി, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യുക, നമുക്കൊരു പള്ളി വേണം, 4 ആളെ ഉള്ളൂ, എന്നാലും നമ്മളിവിടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പരിപാടിയൊക്കെ വെച്ചാൽ ജുമാക്കാളെ കിട്ടും, ജമാഅത്തിനെ ആളുകൾ കിട്ടാതിരിക്കുള്ളൂ. അപ്പൊ എന്തായി, ഗൾഫിലേക്ക് മറ്റേ റിസീവറെ പറഞ്ഞയച്ചു, അതേപോലെ തന്നെ പണപ്പിരി നടങ്ങി പള്ളി കയറ്റി. അങ്ങനെ പള്ളിയായി. അങ്ങനെ പള്ളിയായി നോക്കുമ്പോ ചില ജമാഅത്തുകാര്, സാധാരണ ജമാഅത്തിന് ഇരട്ടത്താപ്പ് നയക്കാരാ, ജമാഅത്ത് ആ പള്ളിയിൽ പോവില്ല, മുജാഹിദ് പള്ളിയിലല്ല പോവുക, സുന്നി പള്ളിയിൽ തന്നെ പോവാ. എന്താ കാരണം എന്ന് പറയുക, അവർക്ക് അതങ്ങനെ അന്നിപ്പോ ഞാൻ പറഞ്ഞില്ല, ഭൂരിപക്ഷത്തിനനുസരിച്ച് അവർ നിൽക്കുള്ളൂ. ആ ഭൂരിപക്ഷം തന്നെ എനിക്കറിയുന്ന ജമാഅത്തിന്റെ പള്ളികളും ജമാഅത്തിന് മൗലവിമാരുണ്ട്, സുന്നികളാണ് പിന്നിൽ കൂടുതലെങ്കിൽ കുനൂത്തോരോതും, സുബഹി നമസ്കാരത്തിൽ കുനൂത്തോതും. അതേപോലെ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന പള്ളികൾ വരേണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ പറഞ്ഞത്. അപ്പോ അത് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ ഇവർ രണ്ടു കൂട്ടരും കൂടി ഓരോരുത്തും എന്താവൂല, യോജിക്കൂല, മറ്റവർക്കെതിരെ യോജിക്കൂല. ഏതായാലും അങ്ങനെ 10 മുജാഹിദുകൾ കൂടിയപ്പോ ഒരു പള്ളി അവിടെ ആയി, മുജാഹിദ് പള്ളിയായി. പിന്നെന്താ, അപ്പൊ ജമാഅത്തിന്റെ നമ്പർ ഇവിടെ ഇങ്ങനെ കളിച്ചാൽ ശരിയാവൂല, നമ്മളിവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കൊടുക്കണം. അപ്പൊ അതിന് അവിടെ ഒരു പള്ളി, പിന്നെ കാദ്യാനി അല്ലെങ്കിൽ അവർക്കും വേറെ പള്ളി, തെബിലിയ കയറേണ്ട അവർക്കും ഒരു പള്ളി. ഈ പള്ളിയിൽ നിന്ന് എന്താ കേൾക്കുന്നത്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പെടുന്നു, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പെടുന്നു. ഈ 5 പള്ളിയിൽ നിന്നും കേൾക്കുന്നത് ഒരേ ശബ്ദം, ആള് മാറി എന്നല്ലാതെ ശബ്ദം മാറണല്ല, ഒരേ ശബ്ദം. ഞാൻ ചോദിക്കട്ടെ, ഈ കക്ഷികളിൽ 5 പള്ളി ഉണ്ടെങ്കിലും അവിടെ ആകെ 50 ആൾക്കാരെ പരിസരത്ത് താമസിക്കുന്നതെങ്കിൽ ഈ 50 ആളുകളിൽ ഈ ആളുകൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ടാ പോവുക? ഹയ്യാല സ്വലാ നിസ്കാരത്തിലേക്ക് ഇങ്ങോട്ട് വരുമെന്ന് ഇയാൾ പറയുമ്പോ അങ്ങോട്ട് പോവാതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇങ്ങോട്ട് പോവാതെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇത് ചിന്തിക്കേണ്ടതിന് വിഷയാ, ഈ ആരിലേക്ക് പോകണമെന്ന്, ഈ പോകണമെന്ന് പറയുന്നവരാ തീരുമാനിക്കേണ്ടത്. ഞങ്ങളതിന് മറുപടി കാണണ്ടില്ല. പോയേ പറ്റൂ എന്ന് പറയുന്നവർ തീരുമാനിക്കണം എങ്ങോട്ട് പോകണം എന്ന് അവർ തീരുമാനിക്കണം. മനസ്സിലായോ? അപ്പോ ഏതായാലും അങ്ങനെ എല്ലായിടത്തുനിന്നുള്ള വിളി ഒന്ന്, അതേപോലെ തന്നെ എല്ലായിടത്തും നടക്കുന്നത് ഒന്ന്. ഒരു കൂട്ടപ്രാർത്ഥന കുനൂത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന എല്ലാ ശിർക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എല്ലാ ഖുർആൻ വിരുദ്ധ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ അതിലുണ്ട്, ഒക്കത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ ഇവിടെ നടക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനാണ് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ യാതൊരു സ്ഥാനവും അതേപോലെ തന്നെ അംഗീകാരവും ഇല്ലാത്തത്. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനെ നടന്നു, അതുകൊണ്ട് ഒരാളും വന്ന് പറഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് അതിൽ തെറ്റില്ല എന്ന് പറയുന്നതോ അതിലെ തെറ്റുകൾ തെറ്റല്ല എന്ന് പറയുന്നതോ ബുദ്ധിപരമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ആവശ്യം. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലും ഒരു തർക്കവുമില്ലാതെ എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ്, സൂറത്തുൽ ഫാത്തിഹ എന്നല്ല, ഖുർആനിന്റെ ഏത് ഭാഗം ഓതുമ്പോഴും ബിസ്മി പറയണം, ബിസ്മി ചൊല്ലണമെന്ന് ഒരാൾക്കും തർക്കമുണ്ടായിരുന്നില്ല. കേരളത്തിനുണ്ടായിരുന്നില്ല, ഗൾഫ് രാജ്യത്തുണ്ടായിരുന്നില്ല. സലഫിസം വരുന്നതിന് മുൻപ് അവിടെയും ഓതിയിരുന്നു, ഇന്നും ചിലയിടത്തൊക്കെ അങ്ങനെ ഓതുന്നുണ്ട്. പക്ഷെ പൊതുവെ ബിസ്മി ഉറക്കനെ ഓതണം, ഉറക്കെ ഓതാണ് ആവശ്യം, അതാണ് സുന്നത്ത്, നിർബന്ധമാണെന്ന് വരെ പഠിപ്പിക്കുന്ന സ്ഥിതിയാണ് നമ്മുടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ 113 സൂറത്തുകളിലൂടെ 114 ബിസ്മി പഠിച്ചത് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു. 114 ബിസ്മി പഠിച്ചവനും പഠിപ്പിച്ചു. അത് ഒരെണ്ണത്തിൽ മാത്രമേ തുടക്കത്തിലില്ലാതെ ഏതാണ്ട് നടുക്ക് പഠിച്ചവൻ ചെയ്തിട്ടുള്ളൂ. അത് വേറെ ചില കാരണങ്ങളുണ്ട്. ഏതായാലും ഈ ബിസ്മി ഇങ്ങനെ പഠിപ്പിക്കുകയും അതേപോലെ തന്നെ ആയോജനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ട് സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അവരെന്താ പറയുന്നത് അറിയോ? ഞങ്ങൾ അതിനൊക്കെ ഹദീസുണ്ട്, സൊല്ലൈത്തു ഖൽഫ റസൂലില്ലാഹി, റസൂലിന്റെ പിന്നിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. വഹൽഫ അബീബക്കരും ഉമറ ഉസ്മാൻ, ഉസ്മാനിന്റെയും അലിയുടെയും അബൂബക്കറിന്റെയും പിന്നിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. മാ സമിഅ്തു മിൻഹും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവരുടെ പിന്നിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോ എന്തായി? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചവർ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്, അവർ ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെല്ലല് സുന്നത്താണ്, കേൾക്കാതിരുന്നത് ഉറക്ക ഓതാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് ഉറക്ക ഓതാതിരിക്കലാണ് സുന്നത്ത് എന്ന് സലഫി ബുദ്ധികൾ പഠിപ്പിച്ചു. അതേപോലെ കാനു യബ്തദിഊന സ്വലാത്ത ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് അവർ നമസ്കാരം തുടങ്ങാറുള്ളത് എന്ന് വരെ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചു. നോക്കൂ നിങ്ങൾ, ഇത് ഖുർആനുമായി യോജിക്കുന്ന ഒരു തത്വമായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ ആ തലക്കിലൊന്നും ബിസ്മി പഠിച്ചവൻ തീർക്കുമായിരുന്നില്ല. ഇത് പഠിച്ചവനാണല്ലോ ഇതിന്റെ ക്രോഡീകരണം നിർവഹിച്ചിട്ടുള്ളത് ഈ രൂപത്തിൽ. എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇത് എങ്ങനെ ജമ്അ ചെയ്യണം എന്ന് പഠിച്ചവനാ തീരുമാനിക്കുന്നത്. പഠിച്ചവൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോലത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുണ്ടെന്നാ എല്ലാവരും പറയുന്നത്. അതിൽ ആർക്കും തർക്കല്ല. ഞാൻ ചോദിക്കട്ടെ, 7 ആയത്ത് അതിൽ കിട്ടണമെങ്കിൽ ഈ ബിസ്മി ഇല്ലാതൊന്ന് എണ്ണി നോക്കിയേ, 6 കിട്ടൂ. ബിസ്മി കൂടി കൂട്ടിയ എണ്ണിയാലേ 7 എണ്ണം കിട്ടുള്ളൂ. അപ്പോഴേ 7 ആയത്ത് ഖുർആൻ ഫാത്തിഹയിലുണ്ട് എന്നത് സത്യമുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫാത്തിഹയിലെ 1 ആയത്താണ് ബിസ്മി എന്നർത്ഥം. ഇങ്ങനെ ഓരോ ആയത്തിനെയും അതേ അവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടൊക്കെ എന്തായി, മറ്റേ ഖുർആൻ അടിച്ച പ്രിന്റ് ചെയ്ത ആളുകളൊക്കെ ബിസ്മിയെ മറ്റുള്ള സൂറത്തുകളിൽ 1 ആയത്തായിട്ട് എണ്ണാതെ, ആയത്ത് എവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ അവിടുന്ന് ആയത്തായിട്ട് എണ്ണിയുള്ളത്, ഫാത്തിഹയിൽ മാത്രമേ അങ്ങനെ എണ്ണിയിട്ടുള്ളൂ. പഠിച്ചമ്പുരാന്റെ ജമ്പ്രകാരം വിശുദ്ധ ഫാത്തിഹയിലുള്ള അതേപോലെ തന്നെ മറ്റു സൂറത്തിലേക്ക് വരണം, അതല്ലാതിരിക്കാൻ പ്രത്യേക തെളിവ് വേണം, അതില്ല. അപ്പോൾ ഈ 114 സൂറത്തുകൾ, 113 സൂറത്തിൽ ബിസ്മികൾ, 114 ബിസ്മികൾ 113 സൂറത്തിലായിട്ട് പഠിച്ചവന് പരിചയപ്പെടുത്തി. അത് അതിന് ആദ്യത്തിൽ തന്നെ. അപ്പൊ ബിസ്മി ആവശ്യമാണ് എന്നർത്ഥം. മാത്രമല്ല എന്താ ഈ ബിസ്മിയിൽ പറയുന്നത്? മാത്രമല്ല ബിസ്മിക്കെന്താ പ്രാധാന്യം? ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമം, നാമം ജപിച്ച് വായിക്കണം, നാമത്തിൽ വായിക്കണം, നാമം കൊണ്ട് വായിക്കണം. ണ്ടോ, വ്യക്തമായ തെളിവാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ ഇസ്മു കൊണ്ട് വായിക്കുക നിന്റെ റബ്ബിന്റെ ഇസ്മിൽ വായിക്കുക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക. അതുകൊണ്ടാണ് എന്തൊരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ബിസ്മി ബിസ്മി നമ്മൾ ചെയ്യുന്നത്, ബിസ്മി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ നമ്മൾ എന്താവുന്നു, ബിസ്മി പറയുന്നു. ആ ബിസ്മി കൊണ്ട് എന്താ പറയുന്നത്, വളരെ നല്ല അർത്ഥവത്തായ കാര്യമാണ്. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്, ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നത്, ഞാൻ എന്റെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കണ്ടുപിടിച്ചതല്ലോ, പഠിച്ചവൻ പറഞ്ഞതല്ലേ. അത് നോക്കൂ, ഇത് ആർക്കിഷ്ടമല്ല, അള്ളാഹു എന്ന് പറയുന്ന പേരിനോട് തന്നെ ആർക്ക് ദേഷ്യമായിരുന്നു, ആർക്ക് ദേഷ്യമായിരുന്നു, ജൂതന്മാർക്ക് ദേഷ്യമായിരുന്നു. അതുകൊണ്ടാ അവർ പറഞ്ഞത് എന്താ അള്ളാ അല്ലാ എന്നുള്ളൊരു പേര്, എന്താ ഈ അല്ലാ എന്നുള്ളൊരു പേര്. അപ്പൊ പടച്ചനെ പറയാ, റഹ്മാനെന്നോ റഹീമെന്നോ എന്ത് വിളിച്ചാലും ശരി, ഇതൊക്കെ പടച്ചവന്റെ സുന്ദരമായ പേരുകളാ, ഏത് വിളിച്ചാലും നിങ്ങൾ അങ്ങോട്ട് തന്നെ എത്തുന്നത് എന്ന അർത്ഥത്തിൽ പടച്ചവനെ വേറെ സ്ഥലത്ത് പറയുകയുണ്ടായി. അപ്പോ ബിസ്മി അല്ലാഹി ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ പ്രവർത്തനം തുടങ്ങുന്നത് എന്ന അർത്ഥത്തിൽ വളരെ ഗൗരവമുള്ള അർത്ഥമുള്ള ഒരാശയം. ഇതങ്ങോട്ട് വേണ്ട എന്ന് വെക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നല്ല ഒരു സംഭവം തുടങ്ങുന്ന സമയത്ത് നല്ലൊരു തുടക്കത്തെ അവസാനിപ്പിക്കും, നല്ലൊരു തുടക്കത്തെ ഇല്ലായ്മ ചെയ്യാം. ഇതിവിടെ നോക്കൂ നിങ്ങൾ, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനക്കാരും ജമാഅത്തുകാരും ഗൾഫിൽ നിന്ന് സലഫി പണം പിൻപറ്റുന്നതിന് പറ്റുന്നതിന്റെ മുൻപ് എല്ലാവരും ഇതേപോലെ ചെയ്തിരുന്നു. ഇത് വേറൊരു രസമാണ്. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഒരു അറബ് ലീഗ് ഉണ്ട്, അറബ് ലീഗ്. ആ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയിൽ കേരളത്തിൽ നിന്ന് രണ്ട് സംഘടനകൾ മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അതാരാണ്? ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊന്ന് കേരള നദ്വത്തുൽ മുജാഹിദ്. ഇങ്ങനെ ഈ രണ്ടാൾക്കാർക്ക് മാത്രമേ സൗദി അറേബ്യയിൽ പിരിവ് നടത്താൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും അങ്ങനെ നടന്ന് പിരിവ് രഹസ്യമായി പിരിവ് നടത്തി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിടും, ശിക്ഷാ നടപടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കാനമിന്റെ ലെറ്റർ ബേർഡ് എടുത്ത് നോക്കൂ. അപ്പൊ അതിൽ കാണാം, മുസജ്ജലത്തുൻ ഫി റാബിത്തത്തിൽ തഹത്തറ റിഹായത്തു റാബിത്തത്തിൽ ഇസ്ലാമി എന്നൊക്കെ ഇതിച്ചത് കാണാം. അപ്പോ ഇവർക്ക്, അപ്പൊ സലഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുജാഹിദുകൾക്കും അതേപോലെ ജമാഅത്തുൽ ഇസ്ലാം, അതിപ്പോ ഉറുദുലായത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാം ഇതായത്, അങ്ങനെ ജമാഅത്തുൽ ഇസ്ലാമിക്കാരായ ജമാഅത്തെ ഇസ്ലാമിക്കുമാണ് സൗദി അറേബ്യയിൽ റാബിത്തന്റെ പേരിൽ പണം കിട്ടുള്ളൂ. അപ്പൊ ഈ റാബിത്തയിൽ നിന്ന് പണം കിട്ടാൻ തുടങ്ങിയത് മുതൽ അവരുടെ പണം കൊണ്ട് ഇവിടെ പള്ളി ഉണ്ടാക്കുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിനും അതല്ലാത്ത മറ്റുള്ള പ്രവർത്തനത്തിനൊക്കെ ഇവിടെ അറബികൾ വരും. എങ്ങനത്തെ അറബികൾ വരും? സലഫി അറബികൾ വരും. എങ്ങനത്തെ സലഫി അറബികൾ? ഫാത്തിഹയിൽ ബിസ്മി ഉറക്കണ ഓതാൻ പാടില്ല എന്ന് പറയുന്ന സലഫി അറബികൾ. ഇവരായിരിക്കും മിക്കപ്പോഴും പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അവർ ബിസ്മി ഓതൂല. അപ്പോൾ പിന്നെ അവിടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോൾ ആരൊക്കെ പങ്കെടുക്കും? ഉദ്ഘാടനത്തിന് പിന്നെ സുന്നി മുജാഹിദ് നോക്കില്ല, ഒരു പള്ളി ഉദ്ഘാടനം ആകുമ്പോൾ എല്ലാവരും പങ്കെടുക്കൂല. അങ്ങനെ ബിസ്മി ഓതാതെ നമസ്കരിച്ച ആ അറബിയുടെ നമസ്കാരം കേട്ട് മനസ്സിലാക്കിയ ഇവിടുത്തെ സുന്നി മുജാഹിദ്ജമായത്ത് എല്ലാവരും കൂടി കേട്ടു. പിന്നീട് നാളെ മുതൽ നടക്കുന്ന, അല്ലെങ്കിൽ ഈ നമസ്കാരത്തിന് ശേഷം മുതൽ നടക്കുന്ന നമസ്കാരത്തിൽ ബിസ്മി ഇല്ലാതെ പോയാൽ പിന്നെന്താ പ്രശ്ന? നേരത്തെ അയാൾ ബിസ്മി ഓതിയില്ലല്ലോ, പിന്നെ എന്താ നിങ്ങളെന്താ ബിസ്മി ഓതാൻ കാരണം? ഓതുവാനും പ്രശ്നം, ഓതിനെങ്കിലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് പണം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ചർച്ചാ വിഷയമാവും എന്ന നിലയ്ക്ക് ബിസ്മി ഒഴിവാക്കിയത്. തർക്കമില്ലാത്തൊരു കാര്യമാണത്. അതിന് മുൻപ് ഇവിടെ എല്ലാവരും ബിസ്മി ഓതിയിരുന്നു. ഇപ്പൊ ഗൾഫില് സൗദി അറേബ്യയിൽ ഒരൊറ്റ പള്ളിയിലും ബിസ്മി ഉറക്കന് ഓതൂല. മക്കത്തും ഓതൂല, മദീനത്തും ഓതൂല. ഞാൻ ഈ രണ്ട് സ്ഥലത്തും ദീർഘനേരം നമസ്കരിച്ചിട്ടുണ്ട്. മക്കത്തെ പള്ളിയിൽ നമസ്കരിച്ചിട്ടുണ്ട്, മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചിട്ടുണ്ട്, പല ഇമാമുകളുടെയും പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഇമാമും ബിസ്മി ഉറക്കനോതൂല. അതേപോലെ സൗദി അറേബ്യയിലും മക്കയും മദീനയും അല്ലാത്ത പല സ്ഥലത്തും നമസ്കരിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരൊറ്റ പള്ളിയിലും ബിസ്മി ഉറക്കനോതൂല. കുവൈത്തിൽ ചില പള്ളികളിൽ ചില ഇമാമുകൾ ബിസ്മി ഉറക്കനോതും ചിലയിടത്ത് ഉറക്കനോതൂല. ചിലയിടത്ത് ഓതാത്തവർത്തനുണ്ട്, ബിസ്മി ഓതാത്തവർത്തനുണ്ട്. ആ ഓതാത്തവർ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? കയ്യുണ്ട് കട്ടലും അൽഹംദുലില്ലാഹിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ബിസ്മി കട്ടിലെന്ന് മാത്രമല്ല, ഫാത്തിഹന്റെ മുമ്പ് നമ്മുടെ ചെല്ലേണ്ടുന്ന വജ്ജഹത്ത് വരെ ഇല്ലാതെയാണ് പലരും സ്കിനും തുടങ്ങുന്നത് അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കളികൾ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 113 സൂറത്തുകളിലൂടെ 114 ബിസ്മി പരസ്യമായി പഠിപ്പിച്ച പടച്ച തമ്പുരാന്റെ ഖുർആനിൽ നിന്ന് അതല്ലെങ്കിൽ ഫാത്തിഹയിൽ നിന്ന് ബിസ്മി കട്ടവർക്ക് വിശുദ്ധ ഖുർആൻ പരസ്യമായി എതിർക്കുകയും, എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വകവെക്കാതിരിക്കുകയും ഒരിക്കലെങ്കിലും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്ത ആമീൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ വിരുദ്ധമായ വാക്യത്തെ ഉറക്കനെ പറയാൻ പഠിപ്പിക്കുകയും മാത്രമല്ല കിതാബായ കിതാബുകളിൽ മുഴുവനും എഴുതി വെക്കുകയും അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുകയും ചെയ്തവർക്ക് തെറ്റിപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ? അറിയേണ്ടതില്ലേ നമുക്ക്? എന്തായി പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമാണിത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആനിൽ ആമീൻ നമുക്ക് കാണാൻ സാധ്യമല്ല, ഒരു പ്രാവശ്യമെങ്കിലും. മാത്രമല്ല ലോകത്തുള്ള അറബി ഭാഷ അറിയുന്ന എല്ലാവരും പറയുന്നു ആമീൻ എന്ന് പറയുന്ന വാക്ക് അറബിയല്ല എന്ന്. ആമീൻ എന്ന് പറയുന്ന വാക്ക് അറബിയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടാകും, സ്വന്തമായി ഒരർത്ഥം അതിനില്ല എന്നുകൂടി എല്ലാവരും പറയുന്നു. പിന്നെ എന്തിനർത്ഥം ആമീൻ എന്ന് പറയുമ്പോൾ? അതിന്റെ അർത്ഥം അല്ലാഹുമ്മസ്തജിബ് എന്നാണത്രേ, അല്ലാഹുവേ നീ ഉത്തരം നൽകണേ. അപ്പൊ ഇസ്തജിബിന് അവിടെ കൊണ്ടുവന്നാലേ അർത്ഥമുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആമീൻ പറയുന്നതിന് അപ്പുറം ഇസ്തജിബ് 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 എന്നാണ് പറഞ്ഞാൽ പോരെ? ആമീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇസ്തജിബിന്റെ അർത്ഥം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നോക്കൂ, നിങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ചില നമ്മുടെ പ്രസ്സുകളിൽ അടിച്ച മുസ്ഹഫുകളിൽ ആമീനിന്റെ വലദ്ദാലീൻ എന്ന് കഴിഞ്ഞിട്ട് ആമീൻ എന്നുകൂടി എഴുതിയിരുന്നു. അപ്പോൾ എന്തായി? വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നി ഇതും ഖുർആൻ തന്നെയാണ് എന്ന്. 1.5 വർഷം മുൻപ് ഒരു അനുഭവം പറയുകയാണ്, ഒരു വലിയ ഒരു അനുഗ്രഹമായ അനുഭവം. കൊല്ലത്ത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ യാത്രയപ്പിന് പോയി. അയാളുടെ സഹോദരനും ഞാനും ഇയാളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം, അവിടെ ചെന്ന് ഇറങ്ങിയ മുതൽ തിരിച്ചു പോർന്നവരും ഈ വിഷയം തന്നെയിരുന്ന സംസാരം. ആ കൂട്ടത്തിൽ ഞാൻ എന്റെ സംസാരത്തിൽ ആമീനൊക്കെ ഉൾപ്പെടുത്തി. അപ്പോ ആമീൻ ഖുർആൻ പറയാത്ത ആമീനും കൂടി എന്നൊക്കെ പറഞ്ഞപ്പോ ഇയാൾ എന്നോട് ചോദിക്കുക, ആമീനോ? ആമീൻ ഖുർആനില്ലേ? ഇല്ല, ആമീൻ ഖുർആനില്ല. ഓ, അതിപ്പോ ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് ഇയാള് മുസാഫ് എടുത്തുകൊണ്ട് വന്നു. ആ 2-3 തരം മുസാഫ് ഉണ്ട്. ആ മുസാഫ് നോക്കുമ്പോ ഇയാള് പറഞ്ഞു, ഇതിലുണ്ടായിരുന്നല്ലോ ആമീൻ, ഇതിലുണ്ടായിരുന്നു. ആ ശരിയാണ്, അപ്പൊ എനിക്കിങ്ങനെ ചിരി വരുന്നുണ്ട്. അപ്പൊ ആമീൻ അതിലുണ്ടായിരുന്നു, ഞാനും കണ്ടിട്ടുണ്ട്. ആമീനുള്ള മുസാഫ് ഞാനും കണ്ടിട്ടുണ്ട്. ഈ ആമീൻ ഇതിൽ കാണാനല്ല, ഇതിൽ കാണാനല്ല. ഞാൻ പറഞ്ഞു, ഇതിലിപ്പോ കാണൂല, ആമീൻ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഓർമ്മയിലായിരിക്കും പറയുന്നത്, അപ്പൊ ആമീൻ ഖുർആനില്ല? ഇല്ല, ഖുർആനില്ല. അതിന് മുതൽ ചർച്ച തുടങ്ങി. അൽഹംദുലില്ലാ, പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അയാൾ എന്നേക്കാൾ ശ്രോങ്ങുള്ള ഒരു ഖുർആൻ സുന്നത്തിന്റെ പ്രവർത്തകനാണ്. സൗദി അറേബ്യയിലെ അൽ ഖസീമിലെ അയാൾ പ്രവർത്തിക്കുന്നു. ഏതായാലും അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളും. അപ്പൊ ഇത് ആളുകൾക്കറിയില്ല. നോക്കൂ, നിങ്ങൾ എന്തു ധിക്കാരമാണ്! 113 സൂറത്തിലൂടെ 114 ബിസ്മികളെ പഠിപ്പിച്ച പടച്ച തമ്പുരാന്റെ ഖുർആനിൽ നിന്ന് ബിസ്മിയെ പരസ്യമായി കക്കുകയും എന്നിട്ട് ഖുർആൻ ഒരിക്കലെങ്കിലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആമീനിനെ ഉറക്കയാക്കുകയും ചെയ്തത് ധിക്കാരമല്ലെങ്കിൽ അതിന്റെ പേരെന്താണ്? കഴിഞ്ഞില്ല. ആമീൻ എന്നതിന്റെ മഹത്വം പറയാണ്. എന്താ ആമീൻ? ഇദാ ഖാലൽ ഇമാമു, ഇമാമ് പറഞ്ഞാൽ എന്ത്? വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയണം. എന്തിനാ പറഞ്ഞത്? വമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികത്തി ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നിങ്ങൾ ആമീൻ എന്ന് പറയുമ്പോ ഇതിങ്ങനെ കേൾക്കാതിരിക്കാണ് മലക്കുകള്, മലക്കുകളും അപ്പ പറയും ആമീൻ. എത്ര ഉറക്കണ ചില അതിന്റെ മൂക്കറട്ടുള്ള ശബ്ദം പള്ളി പൊളി അല്ലേ? വല എറിയണ്ട, ഇമാമ് വല എറിയുമ്പോഴത്തേനും തുടങ്ങും. വാ എന്നെ പറയുമ്പോ ഓരോരമ്പല നോക്കൂ നിങ്ങൾ, ഈ വക ഒരു ശബ്ദം വേറെ ഒരിടത്തുമില്ല, വേറെ ഒരു സ്ഥലത്തും മാതിരി ഒരമ്പിച്ചില്ല. അപ്പൊ വലന്തോ ലീന്ന് ആമീന്ന് പറഞ്ഞ അകര അങ്ങനെ അകറുമ്പോ ഇവർ പറയാ പഠിപ്പിക്കുന്നതാണ്, ഇതാ ഇദാ ഖാല ഇമാമു വരദ്ദാലീൻ ഖൂലു ആമീൻ. ഇമാമു വരദ്ദാലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് പറയണം. കാരണം വമൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികത്തി ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നിങ്ങളിൽ ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചാൽ നിങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയതൊക്കെ പൊറുക്കപ്പെട്ടു. എന്താ പറഞ്ഞതെന്നറിയോ, ഒരാമീൻ കൊണ്ട് ദോഷം മുഴുവൻ പുറത്ത്, പിന്നെ ഇവൻ തമ്മാടി ആയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. അല്ല, ആമീൻ കൊണ്ട് പൊറുക്കപ്പെടില്ലേ, ലോഹറിന്റെ ശേഷം എത്ര കള്ളും എത്ര പെണ്ണും പിടിച്ചൂടെ, താൻ ആസരക്ക് ആമീനെന്ന് ഉറക്കനാക്കിയാൽ മതിയല്ലോ. കണ്ടോ ഇമാതിരി എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അതേസമയത്ത് ഈ ബിസ്മിയെ പറ്റി പറഞ്ഞോ, ഇത്രയും വ്യക്തമായി പഠിച്ചവനെ പഠിപ്പിച്ച ബിസ്മിയുടെ മഹത്വമൊന്നും പറഞ്ഞില്ല. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കൊണ്ട്, ഒരൊറ്റ മുജാഹിദിന്റെ പള്ളിയിൽ ആമീൻ ചെല്ലലില്ല, അല്ല ബിസ്മി ചെല്ലലില്ല. നിസ്കാരത്തിനും നിസ്കാരത്തിനും ഏത് സുന്നസ്കാരാവട്ടെ, ഇവരുടെ ഭാഷയിൽ ഫർനസ്കാരാവട്ടെ, ഒരു അന്നത്തിൽ ചെല്ലലില്ല. എന്നാലോ ആമീൻ ആരെങ്കിലും അതിലൊഴിവുണ്ടോ? ജമാഅത്ത് ഒഴിവുണ്ടോ? മുജാഹിദ് ഒഴിവുണ്ടോ? മുജാഹിദിന്റെ രണ്ട് ഗ്രൂപ്പ് ഒഴിവുണ്ടോ? സുന്നികളിൽ രണ്ട് ഗ്രൂപ്പ് ഒഴിവുണ്ടോ? ഒരാളൊഴിവില്ല. ആമീന്റെ കാര്യത്തിൽ ഞങ്ങളിത് ഇജ്മാഇരിക്കുന്നു, എല്ലാവരും മുത്തഫഖായി മുത്തഫഖുൻ അലൈഹി ആയിരിക്കണം, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ അതിന് കൊഴുപ്പ് കൂട്ടാനാണ്, എന്തായത് ആമീൻ ഉറക്കാക്കാനെന്ന, ഉറക്കെ എത്രത്തോളം ഉറക്കാക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കാൻ. ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനികൾ ഇന്ന് പറയുന്ന ആമേൻ എന്നതും ഈ ആമീൻ എന്ന് പറയുന്നതും സാധനം ഒന്നായിരുന്നു. ജൂതന്മാരുടെ പരിചയമുള്ള ഒരു സംഭവമാണത്. അതല്ലാതെ ഇസ്ലാമിൽ അതിൽ ഇസ്ലാമിൽ പരിചയമുണ്ടെങ്കിൽ അർത്ഥമുണ്ടാവും. ആരാ അർത്ഥമല്ല എന്ന് പറയുന്നത്? ആരും എല്ലാരും പറയുന്നു ആമീൻ എന്ന് പറയുന്ന ആമീൻ അർത്ഥം കൊടുക്കുക. അഭിമാന ഇസ്തജിബ്, ഇസ്തജിബിന്റെ അർത്ഥത്തിനാണ്, ഇസ്തജിബിന്റെ അർത്ഥത്തിനാണ് ആമീൻ അർത്ഥമല്ല. അപ്പൊ ഇങ്ങനെ, അപ്പൊ ഇതൊരു അബദ്ധമാണ്, ലോകം മുഴുവനും ആണ്ടുപോയ അബദ്ധം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, വിശുദ്ധ ബാങ്ക് എന്ന് പറയുന്ന ഈ ബാങ്കില് ഹയ്യാലൽ സ്വലയിലും ഹയ്യാലൽ ഫലയിലും അതേപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലും ഒക്കെ ഉണ്ടായ തെറ്റുകൾ തെറ്റായി മനസ്സിലാക്കാൻ സമയം ലഭിക്കാതിരുന്നത്, അതിനും കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചോ? സുബ്ഹാന റബ്ബിക്ക റബ്ബിൽ ഇസ്സത്തിക്ക് 1350 വർഷത്തെ പഴക്കമുണ്ടെങ്കിൽ ഏതാണ്ട് ആ പഴക്കം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയിലും അതേപോലെ ഏതാണ്ട് ആ വർഷം ആ പഴക്കം ഹയ്യാല സ്വലക്കുണ്ട് ഹയ്യാലൽ ഫലക്കുണ്ട്, അതേപോലെ ഏതാണ്ട് ആ പഴക്കം ഇതേപോലുള്ള അബദ്ധങ്ങളിൽ പലതിനുമുണ്ട്. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇനി നോക്കേണ്ടത്, നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ 11 സ്ഥലത്ത് മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അൽ മസീഹി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലില്ല. 11 പ്രാവശ്യം. ആ 11 പ്രാവശ്യത്തിൽ ഒന്ന് ഉപയോഗിച്ചത് ഈസാ നബിയുടെ പേരെന്നാണ്. ഈസാ നബിയുടെ പേര് തന്നെ അൽ മസീഹി എന്നാണ്. ഇസ്മുഹുൽ മസീഹ് ഈസബ്നു മറിയം, അദ്ദേഹത്തിന്റെ പേര് മറിയമിന്റെ പുത്രൻ മസീഹി എന്നാണ് എന്ന് തന്നെ ഒരു സ്ഥലത്ത് പഠിച്ചൻ ഉപയോഗിച്ചു. ഇങ്ങനെ ഈസാ നബിക്ക് ഈസാ നബി അൽ മസീഹാണ് എന്ന് പരിചയപ്പെടുത്തുന്ന 11 സ്ഥലങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ നമസ്കാരത്തിലെ അത്തഹിയാത്തിൽ, ഏത് അത്തഹിയാത്ത് എന്ന് ചോദിക്കേണ്ട, അവസാനത്തെ അത്തഹിയാത്താണ്. ആ അവസാനത്തെ അത്തഹിയാത്തിലാണ് ചുരുങ്ങിയത് 5 വക്ത് നമസ്കരിക്കുന്ന ഒരാള് ചുരുങ്ങിയത് 5 പ്രാവശ്യം പറയണം. പിന്നെ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുന്നത്തിന്റെ അവസാനത്ത് ഈ ഭാഗം പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും പറയും. ഏതായാലും 5 ചുരുങ്ങാതെ പറയും, 5 വക്ത് നമസ്കരിക്കുന്ന ആൾ. ഇതിൽ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്ന് എനിക്ക് പറയാം, അദാബുൽ ഖബർ, അതേപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഖബറിലെ ശിക്ഷ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മുഹമ്മദ് നബി കാവലിനെ തേടാൻ പഠിപ്പിച്ചു കഴിഞ്ഞില്ല. വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാലി, മസീഹുദ്ദജ്ജാലിന്റെ ഷെറിൽ നിന്നും ഫിത്നയിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു എന്നാ ബുഖാരി മുസ്ലിം മുതൽക്കുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. കാരണം അൽ മസീഹ് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിൽ 11 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കെ, ആ 11 പ്രാവശ്യവും ഈസാ നബിയെ കുറിച്ചായിരിക്കെ ഈ അൽ മസീഹ് എന്ന് പറയുന്ന പദം ഈ അത്തഹിയാത്തിലെ ഈ പദവും കൂടി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമില്ലെന്ന് പറയാൻ ആർക്കും ധൈര്യം പോരാ. അപ്പൊ എന്താ അർത്ഥം? വമിൻ ഫിത്നത്തിൽ മസീഹി, അൽ മസീഹിന്റെ ഫിത്നയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം, അതല്ലെങ്കിൽ ഞങ്ങളോട് നീ ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. എങ്ങനത്തെ അൽമസീഹാണ്? അദ്ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അൽ ഖദ്ദാബ് എന്നാണ് അർത്ഥം. വല്ലാതെ കളവ് പറയുന്നു, വല്ലാതെ കളവ് പറയുന്നവർക്കാണ് പെരും കള്ളൻ എന്ന് പറയാം. ആ പെരും കള്ളനായ ഈസാ നബിയുടെ ഫിത്നയിൽ നിന്നും ഞങ്ങൾ നിന്നോട് ശരണം തേടുന്നു. ജൂതന്മാർക്ക് ക്രിസ്ത്യാനികളോട് ഭയങ്കര വെറുപ്പാണെന്ന് ഖുർആൻ പറയുന്നു. ക്രിസ്ത്യാനികളോട് വെറുപ്പുള്ളവർക്ക് ക്രിസ്ത്യാനികളുടെ പ്രവാചകനോടും വെറുപ്പുണ്ടെന്ന് പറയേണ്ടതില്ല, തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് മനസ്സിലാക്കിയെന്നറിയോ? എപ്പോഴാ ഈസാ നബിന്റെ സിറുണ്ടാവുക? അതും പറയണല്ലോ. ഖിയാമത്ത് നാളായാൽ ഈസാ നബി ഇറങ്ങി വരും. എവിടുന്ന്? ആ ഈസാ നബി തട്ടിന്റെ ഉള്ള് കയറിയിരിക്കുകയാണല്ലോ. ആ തട്ടിന്റെ ഉള്ളിന്ന് ഇറങ്ങി വരും. എന്നിട്ടോ 40 കൊല്ലം ഇവിടെ ഭരിക്കും. 40 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് ഇസ്ലാമിക ഭരണം. എന്തോരത്ഭുത! കണ്ട കാലം 1400. ഇപ്പൊ നാളെ ഈസാ നബി ഇറങ്ങുന്നു കരുതിക്കും. ഈസാ നബി നാളെ ഇറങ്ങുന്നെങ്കിൽ 1400 ഇവിടെ ഇസ്ലാമിക ഭരണം തരാൻ നില. എന്നിട്ട് മരിക്കൊണ്ടവരൊക്കെ മരിച്ച് ഇനി വളരെ കുറഞ്ഞ ആളുകൾ ബാക്കിയുള്ളുമ്പോ ഈസാ നബി ഇറങ്ങിയിട്ട് 40 കൊല്ലം ഭരണം സ്ഥാപിക്കാണ്. ആ ഭരണം സ്ഥാപിക്കുമ്പോ പിന്നെ എല്ലാവരും അങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കും, അങ്ങനെയൊക്കെ മുസ്ലിങ്ങളാവും. അപ്പൊ ഈ സമയത്തുള്ള ഫിത്തന, ഈ ചങ്ങാതി ഇറങ്ങി വരുന്ന സമയത്തുള്ള ഫിത്തനെന്ന് ഞങ്ങളെ കാക്കണമെന്ന് മുസ്ലിങ്ങളുകൊണ്ട് പറയിപ്പിക്കാം. അപ്പൊ ഈസാ നബി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഫിത്തനായിട്ട് തന്നെ, അവർ അതിനെ സത്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നതോടൊപ്പം അതൊരു ഫിത്തനാണ് എന്ന് അവർ സ്വയം പറയണം, അറിയാതെങ്കിലും പറയണം. അറിഞ്ഞിട്ട് അറിഞ്ഞ പിന്നെ ചിലപ്പം പറഞ്ഞോളുന്നില്ല, അറിയാതെ പറയണം. അത് എവിടെ പറയണം? അവരുടെ വിശ്വാസപ്രകാരം ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായതിൽ പറയണം. അതും അവസാനത്തിൽ വെച്ചിട്ടെന്നായിക്കോട്ടെ. നേരത്തെ പറഞ്ഞു കാണിച്ചതുപോലെയുള്ള പരിപാടി. അങ്ങനെ വമിൻ ഫിത്നത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജൂതലക്ഷ്യം ഗൂഢമായൊരു പദ്ധതി ഇവിടെ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ സഹോദരന്മാരെ ഇവിടെ എന്തൊക്കെ പ്രയോഗങ്ങളുണ്ടെന്നറിയോ? ഇവിടെ പറയാമായിരുന്നു എന്ത്? ഇവിടെ ഇപ്പോ ഇത് വലിയൊരു അബദ്ധമുണ്ട് എന്ന് മനസ്സിലാക്കോ. ഇനിയിപ്പോ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കുക. വീണെടുത്ത് കിടന്നെന്നെ ഉരുളണ്ട, ഒരു അല്പം നീങ്ങി കിടന്ന് ഉരുളാൻ നല്ലത്. എന്താ കാരണം എന്നറിയോ? വേറെയും അപകടമുണ്ട്. അതായത് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോ എന്താ പറയുന്നത്? വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് പറഞ്ഞാൽ, അൽ മസീഹി എന്ന് പറഞ്ഞാൽ ലോകസഞ്ചാരി എന്നർത്ഥമുണ്ട്. അങ്ങനെ അൽ മസീഹി എന്ന് പറഞ്ഞാൽ ലോകസഞ്ചാരി എന്നർത്ഥമുണ്ട്. അപ്പോൾ ഈസാ നബി ലോകത്തിന്റെ പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നതുകൊണ്ട് അദ്ദേഹവും ലോകസഞ്ചാരിയാണ്. ദജ്ജാൽ പല സ്ഥലങ്ങളിലും പോയതുകൊണ്ട് ദജ്ജാലും ലോകസഞ്ചാരിയാണ്. അപ്പൊ അതുകൊണ്ട് ലോകസഞ്ചാരിയായ ദജ്ജാലിന്റെ ശരീരത്തിൽ നിന്ന് കാവലിനെ തേടുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് ഉദ്ദേശം. എന്തെന്നാ പറയേണ്ടതെന്നറിയോ? വമിൻ ഫിത്നത്തി ദജ്ജാലിൽ മസീഹ് എന്നാ പറയേണ്ടത്. വമിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു. എങ്ങനത്തെ ദജ്ജാല്? അൽ മസീഹ്, ലോകസഞ്ചാരിയായ, വിശേഷണം, വിശേഷം എപ്പോഴും മുന്തിക്കൊണ്ടും വിശേഷണം എപ്പോഴും പിന്തിക്കൊണ്ടാ വരിക. ഇതിങ്ങനെ വരാൻ പാടുള്ളൂ. അറബി ഭാഷയാണത്, നിയമമാണത്, സാഹിത്യമാണത്. മനസ്സിലായോ? ഇനി വേറൊന്ന്, ഈ അൽമസീഹ് ഇല്ലാതെ പറയാമായിരുന്നു. ഇതും ഇനി ആരെങ്കിലുമൊക്കെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ ആരെങ്കിലും ഇതിനെ വിമർശിക്കുകയോ ചെയ്താൽ നേരത്തെ പറഞ്ഞതിനെ താങ്ങി നടക്കുന്ന ആളുകൾക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ചാൻസ് ബുഖാരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, നബിയിൽ നിന്ന് ഇങ്ങനെയും അയാൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, വമിം ഫിത്നത്തി ദജ്ജാൽ, മസീഹില്ലാതെ. ബുഖാരിയിൽ തന്നെ വമിൻ ഫിത്നത്തിൽ മസീഹി എന്ന് പറയാതെ വമിൻ ഫിത്നത്തി ദജ്ജാലി, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവനെ തേടുന്നു എന്ന് മസീഹില്ലാതെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ബുഖാരിയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വേറെയും നിലക്ക് പറഞ്ഞുവെങ്കിൽ ലോകത്ത് ഇന്നേ വരെ ഒരു വ്യക്തി അതല്ലെങ്കിൽ ഒരേ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയും പറയാമെന്ന് പറഞ്ഞ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ പ്രശ്നണ്ട്. നീ പ്രശ്നത്താവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, ഒമി ഫിത്രത്തിൽ മസീഹ് ഒന്നും പറയാതെ ഒമി ഫിത്രത്തിൽ ദജ്ജാൽ എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണിച്ചു തരാൻ സാധ്യമല്ല. അതെന്താ കാര്യം തരോ? ഇവിടെ ഉദ്ദേശം അത്തഹിയാത്ത് ഉണ്ടാക്കിയെന്നെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അമ്മയെ യാതൊരു സംശയമില്ല. 11 പ്രാവശ്യം അൽമസീഹ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല ഈ അൽമസീഹി എന്ന് പറയുന്ന വാക്കിന് ഇങ്ങനെ ഈ അർത്ഥം വേറൊരർത്ഥമില്ല. ഈസാ നബിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല ദജ്ജാൽ എന്ന് പറയുന്ന വാക്കിനോ ഈ അർത്ഥക്കാർ വേറൊരു അർത്ഥവും വിറ്റാവൂല, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈസാ നബിയോടും അതേപോലെ തന്നെ ക്രൈസ്തവരോടും നന്നായി വെറുപ്പും മറുപ്പുമുള്ള ജൂതന്മാരെന്ത് ചെയ്തു? അവരോടൊക്കെ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി മൂസാ നബി എന്നുള്ള വിവേചനമുണ്ടോ? ഇല്ല. എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കാം, എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത് സത്യമായെന്ന് മനസ്സിലാക്കാം. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലി, നമ്മുടെ പ്രഖ്യാപനമാണത്. അപ്പോ ഈ നിലക്ക് അവർ ഈസാ നബിയോടും അതേപോലെ ഈസാ നബിയുടെ അനുയായികളോടും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്ന് പറഞ്ഞിരിക്കെ തന്നെ അവരെ കൊണ്ട് ഈസാ നബി ചീത്ത പറയിപ്പിക്കണമെന്ന് ആരോപിപ്പിച്ചു. സാക്ഷാൽ ജൂതന്മാർ നമ്മെക്കൊണ്ട് പഠിപ്പിച്ചു, നമ്മെക്കൊണ്ട് പറയിപ്പിച്ചു. അതാണ് ഇന്നവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പല ആളുകൾക്കും സംശയമുണ്ടാകും, എന്ത് ഇത്രയും ഭാഷാപരമായ വിഡിത്തരങ്ങളും ഖുർആൻ വിരുദ്ധ ശൈലികളും ബാങ്കിലും അതേപോലെ ഇഖാമത്തിലുമൊക്കെ കടന്നുകൂടിയത് ഇന്നേ വരെ ആരും ചിന്തിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കും മറുപടിയാണ് സുബ്ഹാന റബ്ബിക്ക ഇത്രയും കാലം ആരെങ്കിലും ചിന്തിച്ചോ? വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ഇന്നാളവർ ആരെങ്കിലും പ്രഖ്യാപിച്ചോ, പറഞ്ഞോ? അതേപോലെ തന്നെ 35 പ്രാവശ്യം സലാം 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 എന്ന് പഠിച്ചവൻ സലാം പഠിപ്പിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്നല്ലാത്തൊരു ശൈലി ആരെങ്കിലും പ്രാബല്യത്തിൽ കൊണ്ടുവന്നോ? മാത്രമല്ല ഈ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായി ഉത്തരം പറയാൻ സാധിക്കണം. ഇതൊക്കെ വിവരമില്ലാത്ത ആളുകൾ അവിടെ കഴിഞ്ഞുപോയതുകൊണ്ട്, അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ ആളുകൾക്ക് മുഴുവൻ വിവരമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വ്യക്താക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിപ്പോ ഏതാണ്ട് നമ്മുടെ ആശയത്തെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതാണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രസംഗമാണ് ഇത്. അതിന്റെ പൂർത്തീകരണമായിട്ട് മനസ്സിലാക്കേണ്ടതില്ല. ഇനിയും ഈ കാര്യം ഒന്നുകൂടി വിശാലമായും അതേപോലെ തന്നെ വ്യക്തമായും പ്രതിപാദിക്കാവുന്നതാണ് നമുക്ക് തന്നെ മറ്റൊരു സമയത്ത്. ഏതായാലും ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ഭാഷപ്രകാരം അതേപോലെ തന്നെ അറബി സാഹിത്യപ്രകാരം ഇത്രയൊക്കെ തെറ്റുകളും അബദ്ധങ്ങളും ഇതിലുണ്ടെന്ന് വ്യക്തമായും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതേപോലെ പഠിക്കുവാനും നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. എന്നിട്ട് ഇത്രയും കാലം അറിഞ്ഞും അറിയാതെയും നാം ചെന്നുചാടിയ അബദ്ധത്തെക്കുറിച്ചും അതിൽ നിന്ന് കരകയറാനുള്ള മാർഗത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു കാരണവശാലും തെറ്റുപറ്റാത്ത അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഇസ്ലാമിന്റെ ഏക പ്രമാണമായ വിശുദ്ധ ഖുർആനിലേക്ക് തിരിയേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവാഹകനായ മുഹമ്മദ് നബിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, മുഹമ്മദ് നബിയെ പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുക, ആ ഇസ്ലാമിന്റെ പ്രമാണം അതിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ള ആളുകളിലേക്ക് പ്രബോധനം ചെയ്യുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ധർമ്മം. അള്ളാഹു അതിന് സർവേശ്വരനായ അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം എന്റെ പ്രസംഗത്തിന് ഞാൻ വിരാമമിടുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربنا رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سلام عليكم ورحمة الله